السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، അധികമായി ആമുഖങ്ങളൊന്നും പറയാതെ നമ്മുടെ ഇന്നത്തെ മജ്ലിസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും ഹഖ് അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയമെന്നുള്ളത് മൗഖിഫുൽ മുസ്ലിമി മിനൽ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇതിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിലാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. അറബി ഭാഷയിൽ ഖിലാഫ് എന്ന് പറഞ്ഞാലും ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാലും മുഖാലഫ എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥമാണ്. അറബി ഭാഷയിൽ ഖിലാഫ് എന്ന് പറഞ്ഞാലും ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാലും മുഖാലഫ എന്ന് പറഞ്ഞാലൊക്കെ ഒരേ അർത്ഥമാണ്. ഇമാം ഫയ്യൂമി അദ്ദേഹത്തിൻ്റെ അൽ മിസ്ബാഹുൽ മുനീരിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? പരസ്പരം യോജിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാർ ഒന്നിലധികം വീക്ഷണങ്ങളിലേക്ക് പോവുക, അതിനൊക്കെയാണ് അറബി ഭാഷയിൽ ഖിലാഫ് എന്നും ഇഖ്തിലാഫ് എന്നൊക്കെ പറയുക. ഭൂരിപക്ഷം ഉലമാക്കളും ഈ ഒരു അഭിപ്രായക്കാരാണ്. ഖിലാഫ് എന്ന് പറഞ്ഞാലും ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുന്നവരാണ്. എന്നാൽ ഹനഫി മദ്ഹബിൽ അവർ ഖിലാഫും ഇഖ്തിലാഫും തമ്മിൽ ചെറിയ വേർതിരിവ് കാണിക്കുന്നുണ്ട്. ഇബ്നു ആബിദീൻ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഹാഷിയയിലും ബദറുദ്ദീൻ അൽ ഐനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ചില കിതാബുകളിലും ഹനഫി മദ്ഹബ് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ വിഷയമല്ല അത്. ഇവിടെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഖിലാഫിന്റെ ഭാഷാർത്ഥം എന്താണ്. ഖിലാഫ് എന്ന് പറഞ്ഞാൽ പരസ്പരം യോജിക്കാതിരിക്കുക, ഒന്നിലധികം വീക്ഷണങ്ങളിലേക്ക് അഭിപ്രായം പോവുക, അതിനാണ് ഖിലാഫ് എന്നും ഇഖ്തിലാഫ് എന്നും മുഖാലഫത്ത് എന്നും പറയുന്നത്. ഇവിടെ ശരീഅത്തിലുള്ള ഖിലാഫിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്നുള്ള വിഷയത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ചർച്ചയിൽ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്താണ്? ശരീഅത്തിൽ എത്ര തരത്തിലുള്ള ഖിലാഫുകളുണ്ട്, എത്ര തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുക. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബറക്കല്ലാഹു ഫീക്കും, ഖിലാഫ് രണ്ടിനമാണ്. ഖിലാഫ് എന്നുള്ളത് അടിസ്ഥാനപരമായി രണ്ട് ഇനമാണ്. ഒന്നാമത്തേത് ഖിലാഫുൻ സായിഗ്, ശരീഅത്ത് അനുവദിക്കുന്ന ഖിലാഫ്, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ അനുവദിക്കുന്ന ഖിലാഫ്. രണ്ടാമത്തേത് ഖിലാഫുൻ ഗൈറു സായിഗ്, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ അനുവദിക്കാത്ത രീതിയിലുള്ള ഖിലാഫുകൾ. ഇങ്ങനെ അനുവദിക്കപ്പെടുന്ന ഖിലാഫ്, അനുവദിക്കപ്പെടാത്ത ഖിലാഫ് എന്നിങ്ങനെ നമുക്ക് ഖിലാഫിനെ രണ്ടായി തരംതിരിക്കാം. ശരീഅത്ത് അനുവദിക്കുന്ന, അംഗീകരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ശരീഅത്ത് അംഗീകരിക്കാത്ത അഭിപ്രായ വ്യത്യാസങ്ങളും. ഇനി ഇൻഷാ അള്ളാഹ് അതിന്റെ മേഖലകൾ ഏതാണ്, അതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. ആദ്യമായി നമ്മൾ അറിയേണ്ട കാര്യം ബറക്കല്ലാഹു ഫീക്കും, ദീനിൽ സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അനുവദിക്കപ്പെടുന്ന അഭിപ്രായ ഭിന്നത എന്ന് പറയുന്നത് മൂന്ന് സാഹചര്യങ്ങളിലാണ്, അല്ലെങ്കിൽ മൂന്ന് മേഖലകളിലാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്ന അഭിപ്രായ ഭിന്നത മൂന്ന് മേഖലകളിലാണ്. അതിലൊന്നാമത്തേത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നോ ഒരു തെളിവ് വരാതിരിക്കുക, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ എന്താണ് അതിന്റെ വിധി എന്ന് ഖുർആനിലും സുന്നത്തിലും വരാതിരിക്കുക. ആ വിഷയത്തിൽ ഉലമാക്കൾ ഇജ്മാഉം ഉദ്ധരിച്ചിട്ടില്ല, ആ വിഷയത്തിൽ ഉലമാക്കൾ അതിന്റെ വിധി എന്താണെന്ന് ഇജ്മാഇന്റെ അടിസ്ഥാനത്തിലും പറഞ്ഞിട്ടില്ല, അങ്ങനെയുള്ള വിഷയങ്ങളാണെങ്കിൽ സ്വാഭാവികമായും അവിടെ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു മസ്അലയിൽ പരിശുദ്ധമായ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഉലമാക്കളുടെ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിലോ ഒരു വിധി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചില സഹോദരങ്ങൾക്ക് സംശയം ഉണ്ടാകും, അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഉദാഹരണം എന്താണ്? ഖുർആനും സുന്നത്തും ചർച്ച ചെയ്യാത്ത, ഉലമാക്കൾ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ വിധി പറയാത്ത ഒരു വിഷയം എന്താണ്? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവിനെ കാണാതായി, ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കാണാതായി. അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീ എത്ര വർഷം കാത്തിരിക്കണം അടുത്തൊരു വിവാഹം കഴിക്കാൻ? ഈ വിഷയത്തിൽ ഖുർആനിൽ നമ്മൾ നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഹദീസുകൾ നമ്മൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ ഇത്ര മാസം കാത്തിരിക്കണമെന്നോ ഇത്ര വർഷം കാത്തിരിക്കണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇത്ര വർഷമാണ് അല്ലെങ്കിൽ ഇത്ര മാസമാണ് കാത്തിരിക്കേണ്ടത് എന്ന് ഉലമാക്കളും ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ഒരു മസലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതാണ് ഇമാം നവവി റഹിമഹുല്ലാ സഹീഹ് മുസ്ലിമിന്റെ ഷർഹിലും സൂചിപ്പിക്കുന്ന കാര്യം. ഈ വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, പണ്ഡിതന്മാർ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പറഞ്ഞു. ഹനഫി മദ്ഹബിലും ഷാഫിഇ മദ്ഹബിലും ഉലമാക്കൾ പറഞ്ഞു, ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിവാഹം ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം, അല്ലെങ്കിൽ ആ ഭർത്താവ് ഈ സ്ത്രീയിൽ നിന്ന് വേർപിരിഞ്ഞതായി ഏതെങ്കിലും രീതിയിൽ സ്ഥിരീകരിക്കപ്പെടണം. അതാണ് ഹനഫി മദ്ഹബും ഷാഫിഇ മദ്ഹബും അതിന് വെച്ചിരിക്കുന്ന വിധി. അവിടെ അവർ പരിഗണിച്ചിരിക്കുന്നത് ആരെയാണ്? ഭർത്താവിനെയും പരിഗണിച്ചു, സ്ത്രീയെയും പരിഗണിച്ചു. രണ്ടാൾക്കാർക്കും ഒരു ദോഷവും ഉണ്ടാവരുത് എന്നൊരു മാനദണ്ഡത്തിൽ അവർ ആ ഒരു നിലപാട് പറഞ്ഞു, ഹനഫി മദ്ഹബിലെയും അതുപോലെ തന്നെ ഷാഫിഇ മദ്ഹബിലെയും പണ്ഡിതന്മാർ. എന്നാൽ ഹംബലി മദ്ഹബ് ഈ വിഷയത്തിൽ വിശദീകരണമാണ് നൽകിയത്. ഹംബലി മദ്ഹബ് പറഞ്ഞത് എന്താണ്? ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു വ്യക്തി നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പോയിരിക്കുന്ന യാത്ര അപകട സാധ്യതയുള്ള യാത്രകളാണെങ്കിൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു യുദ്ധത്തിന് പോയി അതിനുശേഷം തിരിച്ചു വരാതിരുന്നതാണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ അപകട സാധ്യതയുള്ള യാത്രകളാണെങ്കിൽ 4 വർഷം കാത്തിരിക്കണം. അതിനുശേഷം ആ സ്ത്രീ ഇദ്ദയിരിക്കണം, അതിനുശേഷമാണ് അവർക്ക് വിവാഹം ചെയ്യൽ അനുവദനീയമുള്ളൂ എന്ന് ഹംബലി മദ്ഹബ് പറഞ്ഞു. ഇനി അപകട സാധ്യതയില്ലാത്ത യാത്രയാണെങ്കിൽ, ഒരു വ്യക്തി കച്ചവട ആവശ്യത്തിന് യാത്ര ചെയ്തതാണ്, അല്ലെങ്കിൽ ഇൽമു പഠിക്കാൻ വേണ്ടി മറ്റു രാജ്യത്തേക്ക് യാത്ര ചെയ്തതാണ്, അങ്ങനെ കാണാതായതാണെങ്കിൽ അതിനേക്കാളും 4 വർഷത്തിൽ അധികം അവർ ഇദ്ദയിരിക്കണമെന്ന് അല്ലെങ്കിൽ കാത്തിരിക്കണമെന്ന്, ഇദ്ദയിരിക്കാനല്ല കാത്തിരിക്കണമെന്ന് ഹംബലി മദ്ഹബിന്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. മാലിക്കി മദ്ഹബ് മറ്റൊരു തരത്തിലുള്ള വിശദീകരണമാണ് നൽകിയത്. അവർ പറഞ്ഞു, ഇസ്ലാമിക രാജ്യത്താണ് ഒരു വ്യക്തിയെ കാണാതായതെങ്കിൽ അവർ ആ സ്ത്രീ 4 വർഷം കാത്തിരിക്കണം, കാഫിർ രാജ്യത്താണെങ്കിൽ അതിലധികം വർഷം കാത്തിരിക്കണം. പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര വർഷം കാത്തിരിക്കണം എന്നുള്ളത് ഖുർആനിലോ സുന്നത്തിലോ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞതായോ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ സംസാരിക്കുമ്പോൾ അഭിപ്രായ ഭിന്നത തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. അത് ഇസ്ലാം അംഗീകരിക്കുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതുമായ അഭിപ്രായ ഭിന്നതയാണ്. ഇവിടെ ഒരുപക്ഷെ ചില സഹോദരങ്ങൾക്ക് സംശയമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉലമാക്കൾ ഇങ്ങനെ 4 വർഷമെന്നും അല്ലെങ്കിൽ 2 വർഷമെന്നും ഒക്കെ പറയുമ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് അവർ പറയുന്നത്? ഇവിടെ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, മഖാസിദു ശരീഅ, ശരീഅത്തിന്റെ അടിസ്ഥാനപരമായ ഇസ്ലാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ 4 മാസം 3 മാസം അല്ലെങ്കിൽ അതിലധികം വർഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. കാരണം ഇവിടെ ഉലമാക്കൾ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ആ സ്ത്രീക്ക് മസ്ലഹത്ത് നോക്കും, ആ സ്ത്രീക്ക് ദോഷമില്ലാതെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് നോക്കും, ആ പുരുഷനും ദോഷമില്ലാതെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് നോക്കും. അപ്പോൾ 10 പണ്ഡിതന്മാർ ഈ വിഷയം പഠിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ 10 ആൾക്കാർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. കാരണം ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കില്ല മറ്റൊരു വ്യക്തി മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിലോ ഒരു വിധി വന്നിട്ടില്ല എങ്കിൽ അവിടെ അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഇതാണ് ഒരു സാഹചര്യം. രണ്ടാമത്തെ സാഹചര്യം എന്താണ്? ബറക്കല്ലാഹു ഫീക്കും. ഒരു മസ്അലയിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ തെളിവ് വന്നിട്ടുണ്ടാകും, പക്ഷേ ആ തെളിവ് ഒന്നിലധികം അർത്ഥത്തിന് സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു തെളിവ് 2 അർത്ഥത്തിന് സാധ്യതയുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും 2 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന ഒരു ഉദാഹരണം. അഹ്സാബ് ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഇമാം ബുഖാരി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന സംഭവമാണ്. അഹ്സാബ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ലാ യുസല്ലിയന്ന അഹദുൻ അൽഅസ്റ ഇല്ലാ ഫീ ബനി ഖുറൈളഹ, നിങ്ങൾ ആരും, സഹാബികൾ ആരും ബനു ഖുറൈളയിൽ എത്തുന്നത് വരെ അസ്ർ നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഹദീസിൽ എന്താണ് ബാക്കി? ഫഅദ്റക ബഅദുഹും അൽഅസ്റ ഫി ത്വരീഖ്, ചില ആൾക്കാർ ഇങ്ങനെ ബനു ഖുറൈളയിൽ പോയിക്കൊണ്ടിരിക്കെ ചില സഹാബികൾ അല്ലെങ്കിൽ ഒരു കൂട്ടം സഹാബികൾക്ക് വഴിമധ്യേ അസറിന്റെ സമയമായി. ഫഖാല ബഅദുഹും, ചില സഹാബത്ത് പറഞ്ഞു, അതിൽ നിന്ന് ചില ആൾക്കാർ പറഞ്ഞു, ലാ നുസല്ലി ഹത്താ നതിയഹ, ബനു ഖുറൈളയിൽ എത്തുന്നത് വരെ നമ്മൾ അസർ നിസ്കരിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ബനു ഖുറൈളയിൽ എത്തിയതിനു ശേഷം മാത്രമേ നിസ്കരിക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്നത് വരെ നമ്മൾ നിസ്കരിക്കുകയില്ല. വഖാല ബഅദുഹും, എന്നാൽ മറ്റു ചില സ്വഹാബത്ത് പറഞ്ഞു, ബൽ നുസല്ലി, നമ്മൾക്ക് ഇപ്പം തന്നെ നിസ്കരിക്കാം, കാരണം നിസ്കാരത്തെ അതിന്റെ സമയത്തെ തൊട്ട് പിന്തിപ്പിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്വഹാബികൾ പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് പോകാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കരുത് എന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് എത്രയും പെട്ടെന്ന് ബനു ഖുറൈദയിലേക്ക് നിങ്ങൾ യാത്രയാവണം എന്ന അർത്ഥത്തിലാണ്, അവിടെ എത്തിയിട്ട് അസ്ർ നിസ്കരിച്ചാൽ മതി എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വഹാബത്ത് രണ്ട് അഭിപ്രായം പറഞ്ഞു, സ്വഹാബത്ത് ആ കൂട്ടം രണ്ട് വിഭാഗം, അല്ലെങ്കിൽ അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി. ഒരു വിഭാഗം പറഞ്ഞു ബനു ഖുറൈദയിൽ എത്തിയിട്ട് നിസ്കരിക്കാം, മറ്റൊരു വിഭാഗം പറഞ്ഞു അല്ല, ഇവിടെ വെച്ച് തന്നെ നിസ്കരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവർ തിരിച്ചു വന്നു. പ്രവാചകനുടെ സംഭവം വിശദീകരിച്ചു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും ആക്ഷേപിച്ചിട്ടില്ല, മറിച്ച് രണ്ട് അഭിപ്രായങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുക ചെയ്തത്. ഇവിടെ എന്തുകൊണ്ടാണ് സ്വഹാബത്തിനിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായത്? അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് രണ്ടർത്ഥത്തിന് സാധ്യതയുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സ്വഹാബത്തിന് ആ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു ഹദീസ് വിശദീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഒന്നിലധികം അർത്ഥങ്ങൾ അതിന് സാധ്യതയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അത് ശരിയാത്ത് അംഗീകരിക്കുന്ന ഒരു അഭിപ്രായ ഭിന്നതയാണ്. ഇനി മൂന്നാമത്തെ ഒരു സാഹചര്യം കൂടി നമുക്ക് പറയാം. ഒരു മസ്അലയിൽ വ്യക്തമായ ഒരു നസ് വന്നിട്ടുണ്ട്, ഒരു മസ്അലയിൽ വ്യക്തമായ ഖുർആനിൽ നിന്ന് ആയത്തോ അല്ലെങ്കിൽ ഹദീസുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമോ വന്നിട്ടുണ്ട്, എന്നാൽ അതിന്റെ സ്വീകാര്യതയിൽ, ആ ഹദീസ് സ്വീകാര്യമാണോ, ദഈഫാണോ, സഹീഹാണോ, അല്ലെങ്കിൽ നാസിഖാണോ, മൻസൂഖാണോ തുടങ്ങിയ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നു. അതല്ലെങ്കിൽ ആ ഹദീസിന് എതിരായിക്കൊണ്ട് മറ്റൊരു ഹദീസ് വന്നു, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം മനസ്സിലാകാൻ. ബറക്കല്ലാഹു ഫീകും. ബുസ്റ ബിൻത് സഫാൻ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മമ്മസ്സദകറഹു ഫല്യതവള്ള, ആരെങ്കിലും അവന്റെ ഗുഹ്യഭാഗം സ്പർശിക്കുകയാണെങ്കിൽ അവൻ വുളൂ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അബൂദാവൂദും അഹ്മദും ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഗുഹ്യഭാഗം സ്പർശിക്കുകയാണെങ്കിൽ അവൻ വുളൂ ചെയ്യട്ടെ. എന്നാൽ തൽഖ ബിൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഗുഹ്യഭാഗം സ്പർശിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ട് അലൈഹി വുളു, ഗുഹ്യഭാഗം സ്പർശിച്ചാൽ വുളു ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, ചെയ്യേണ്ടതില്ല, ഇന്നമാ ഹുവ ബിദ്അഉ മിൻക, അത് നിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അഹ്മദും ഇമാം നസായിയും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇവിടെ രണ്ട് ഹദീസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഹദീസിൽ ബുസ്റ ബിൻ സഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹ്യഭാഗം സ്പർശിച്ചാൽ വുളൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ തൽഖ ബിൻ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഗുഹ്യഭാഗം സ്പർശിച്ചാൽ വുളൂ ചെയ്യേണ്ടതില്ല, അത് കേവലം ഒരു അവയവമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബാഹ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നും. ഇവിടെ പണ്ഡിതന്മാർക്ക് അതെങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുക, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന വിഷയത്തിൽ സ്വാഭാവികമായിട്ട് തർക്കമുണ്ടാകും, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ ഈ വിഷയം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരോ മദ്ഹബിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫിഈ മദ്ഹബും ഹംബലി മദ്ഹബും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിൽ ചില പണ്ഡിതന്മാരും പറയുന്നു, ആരെങ്കിലും ഗുഹ്യഭാഗം സ്പർശിക്കുകയാണെങ്കിൽ അവന്റെ വുളു ബാത്തിലാകും, അവൻ വീണ്ടും വുളു എടുക്കണം. എന്നാൽ ഹനഫി മദ്ഹബ് നേരെ ഏത് ഹദീസാണ് എടുത്തത്? അവർ തൽഖ ബിൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എടുത്തുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും ഗുഹ്യഭാഗം സ്പർശിക്കുകയാണെങ്കിൽ അവന്റെ വുളു മുറിയുകയില്ല. ഇതാണ് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായം. ഇതാണ് റബീ റഹിമഹുള്ള പറഞ്ഞത്, സുഫിയാൻ സൗരി പറഞ്ഞത്, ഇബ്നുൽ മുന്ദിർ റഹിമഹുമുള്ള തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഈ അഭിപ്രായമാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഹദീസുകൾ സ്വാഭാവികമായിട്ടും ബാഹ്യമായി വൈരുദ്ധ്യം തോന്നുന്നത് കൊണ്ട് തന്നെ പണ്ഡിതന്മാർ, ഹനഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു, ഗുഹ്യഭാഗം സ്പർശിക്കുകയാണെങ്കിൽ വുളു മുറിയില്ല. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ രണ്ട് ഹദീസുകളും എടുത്തുകൊണ്ട് അതിനെ ജമാഅ ചെയ്തുകൊണ്ട് എന്ത് പറഞ്ഞു, ആരെങ്കിലും ഗുഹ്യഭാഗം സ്പർശിക്കുകയാണെങ്കിൽ അവന്റെ വുളു മുറിയില്ല, പക്ഷേ വുളു ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. വുളു ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ അഭിപ്രായമാണ് തെരഞ്ഞെടുത്തത്, അദ്ദേഹത്തിന്റെ മജ്മുഉൽ ഫതാവയിൽ വിശദീകരിക്കുന്നത് പോലെ. അതുപോലെ തന്നെ മാലിക്കി മദ്ഹബിലെ ചില പണ്ഡിതന്മാരും ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഗുഹ്യഭാഗം സ്പർശിച്ചാൽ വുളു മുറിയോ എന്ന് ചോദിച്ചാൽ ഒരു ഹദീസിൽ മുറിയുമെന്നും മറ്റൊരു ഹദീസിൽ മുറിയില്ല എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ മൂന്ന് സാഹചര്യങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. ഇന്നുകൂടി ഞാൻ ആവർത്തിക്കാം, ഒരു വിഷയത്തിൽ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ നിന്നോ ഒരു വിധി വന്നിട്ടില്ല എങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം തികച്ചും സ്വാഭാവികമാണ്. ഒരു വിഷയത്തിൽ തെളിവ് വന്നിട്ടുണ്ട്, പക്ഷേ ആ തെളിവ് ഒന്നിലധികം അർത്ഥത്തിന് സാധ്യതയുണ്ടെങ്കിൽ അവിടെയും അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ഒരു വിഷയത്തിൽ നസ്സു വന്നിട്ടുണ്ട്, പക്ഷേ അത് സഹീഹാണോ ളൈഫാണോ എന്ന വിഷയത്തിൽ തർക്കമുണ്ട്. അതല്ലെങ്കിൽ അതിനെതിരായി മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അവിടെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായ കാര്യമാണ്. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശരിയാഴ്ച അംഗീകരിക്കുന്നതാണ്. അതൊക്കെ ഖിലാഫുൻ സാഇഗ് അനുവദിക്കപ്പെടുന്ന ഖിലാഫിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തേത് ഹിജാമ, കൊമ്പ് ചികിത്സ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂം, ഹിജാമ ചെയ്ത ആള് നോമ്പ് ബാത്തിലായവനാണ്, നോമ്പ് മുറിഞ്ഞവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ എന്ത് വന്നിട്ടുണ്ട്, ഇഹ്തജമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ സ്വായിം, നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹദീസിൽ നോമ്പ് മുറിയുമെന്നും മറ്റൊരു ഹദീസിൽ നോമ്പുകാരനായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തു എന്നും വന്നു. ഇവിടെ സ്വാഭാവികമായും പണ്ഡിതന്മാർ അത് വിശദീകരിക്കുമ്പോൾ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. അതുകൊണ്ടാണ് ഹിജാമ നോമ്പ് മുറിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടായത്. ഹംബലി മദ്ഹബ് നോമ്പ് മുറിക്കുമെന്ന വാദക്കാരാണ്, മറ്റു ചില മദ്ഹബുകൾ നോമ്പ് മുറിയില്ല എന്ന വാദമാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സ്പർശിക്കുകയാണെങ്കിൽ വുളു മുറിയുമോ ഇല്ലയോ അഭിപ്രായ ഭിന്നതയുണ്ട്. കാരണം ആ വിഷയത്തിൽ വ്യക്തമായി ഖണ്ഡിതമായി ഇന്നതാണ്, അതിനപ്പുറം ഇല്ല എന്ന് പറയാൻ മാത്രം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള മസായിലുകൾ ശരിയാഴ്ച അഭിപ്രായ വ്യത്യാസം അംഗീകരിക്കുന്നതാണ്. അതിനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മസായിലുകളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബ് അസ്സവാഇഖുൽ മുർസലയിൽ പറയുന്നു, വവുഖൂഉൽ ഇഖ്തിലാഫി ബൈനന്നാസി അംറുൻ ളറൂരിയ്യുൻ ലാ ബുദ്ദ മിൻ, ഈ രീതിയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുക എന്നുള്ളത് തികച്ചും നിർബന്ധമായ കാര്യമാണ്. എന്തുകൊണ്ടാണ്, ലിതഫാവുതി ഇറാദതിഹിം വഅഫ്ഹാമിഹിം വഇദ്റാകിഹിം, അവർ ഓരോരോ വിഷയങ്ങൾ ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഒരു മസ്അല ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇജ്മാഇൽ നിന്നും ഒരു തെളിവ് വരാത്ത ഒരു മസ്അല ഒരു ആലിമിന് നൽകിയാൽ ആ ആലിമ് പറയുന്ന അഭിപ്രായമായിരിക്കില്ല ഒരു പക്ഷേ രണ്ടാമത്തെ ആൾ പറയുന്നത്. അവർക്ക് വീക്ഷണങ്ങളിലുള്ള വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ അഭിപ്രായ ഭിന്നത ഉണ്ടാവുന്നത് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, യാതൊരു കാരണവശാലും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ശരിയാഴ്ച അനുവദിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണത്താൽ ശത്രുതയുണ്ടാവാനോ അല്ലെങ്കിൽ പരസ്പരം ദേഷ്യങ്ങൾ ഉണ്ടാവാനോ ഒരിക്കലും പാടില്ല. അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് കാണാം, ഹാദ നൗഉ മിനൽ ഇഖ്തിലാഫ്, ഈ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ഇസ്ലാം അംഗീകരിക്കുന്ന ഈ രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ, ലാ യൂജിബു മുആദാതൻ വല ഇഫ്തിറാഖൻ ഫിൽ കലിമ, പരസ്പരം ഭിന്നിപ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ പരസ്പരം യോജിക്കാതിരിക്കാനോ ഒരിക്കലും കാരണമാവരുത്. വല തബ്ദീദൻ ലിശ്ശമൽ, മുസ്ലിം സമൂഹത്തെ പരസ്പരം ഛിന്ന ഭിന്നമാക്കാൻ അത് കാരണമാവരുത്. ഫഇന്ന സ്വഹാബത ഇഖ്തലഫു ഫീ മസാഇല കസീറ, സ്വഹാബികൾ ധാരാളം മസ്അലകൾ അഭിപ്രായ വ്യത്യാസപ്പെട്ടിരുന്നു, എന്നിട്ടും അവർക്കിടയിൽ പരസ്പരം ദേഷ്യമോ വിദ്വേഷമോ ഒന്നും അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം അംഗീകരിക്കുന്ന മേഖലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ യാതൊരു കാരണവശാലും അവർക്കിടയിൽ അത് ശത്രുതയ്ക്ക് കാരണമാവരുത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അസ്സവാഇഖുൽ മുർസല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. പല സഹോദരങ്ങളും പറയുന്നത് കേൾക്കാറുണ്ട്, അപ്പോൾ ദീനിന്റെ അധിക കാര്യങ്ങളും അഭിപ്രായ ഭിന്നതയുള്ള കാര്യങ്ങളാണല്ലേ, ദീനിന്റെ അധിക കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ളതല്ലേ എന്ന രീതിയിൽ ചില സഹോദരങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു ശുബഹത്ത് അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞു നടക്കാൻ വേണ്ടി തുടങ്ങിയത് ചില യുക്തിവാദികളാണ്, അല്ലെങ്കിൽ ചില നിരീക്ഷണവാദികളാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന അടിസ്ഥാനമായ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഭൂരിപക്ഷം കാര്യങ്ങളും ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായിട്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ദീനിന്റെ അധിക വിഷയങ്ങളും അഭിപ്രായ ഭിന്നതകളുള്ളതല്ല, മറിച്ച് അഭിപ്രായ ഭിന്നതകളില്ലാത്തതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ കിതാബുൽ ഇസ്തിഖാമയിൽ ഈ കാര്യം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ബറകല്ലാഹു ഫീക്കും. ഇന്ന് പല ആൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത മേഖലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പെട്ടെന്ന് പറയാൻ സാധിക്കാറില്ല. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു ദിവസം അഞ്ചു വക്ത് നിസ്കരിക്കണം എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ? ഇല്ല. അപ്പൊ അത് ഇജ്മാഉള്ള വിഷയമാണ്, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പക്ഷേ പലപ്പോഴും അഭിപ്രായ ഭിന്നതയില്ലാത്ത വിഷയം എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മുടെ മനസ്സ് പോവാറില്ല. അതുപോലെ തന്നെ നോമ്പ്, റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കണം, അത് അഭിപ്രായമില്ലാത്ത അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. സകാത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്, സകാത്ത് വാജിബാണെന്ന കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനപരമായി ധാരാളം കാര്യങ്ങൾ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട വിഷയങ്ങളുണ്ട്, അത് ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസമാണ് കൂടുതൽ എന്ന് ചില ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല, ദീനിന്റെ അധിക അഹ്കാമുകളും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ്. ഷെഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ കിതാബുൽ ഇസ്തിഖാമയിൽ വളരെ വ്യക്തമായി ഇത് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം സർകശി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബഹ്റുൽ മുഹീത്തിലും ഈ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ഇങ്ങനെ ഇസ്ലാം അംഗീകരിക്കുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? നേരത്തെ നമ്മൾ ചില സൂചനകളിലൂടെ അത് പറഞ്ഞിരുന്നു. എന്നാൽ അക്കമിട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള കാരണങ്ങൾ എന്താണ്? ഒന്നാമത്തേത്, ഒരു വിഷയത്തിൽ വ്യക്തമായ തെളിവ് വരാതിരിക്കുക. ഒരു മസ്അലയിൽ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിലോ വ്യക്തമായി ഒരു തെളിവ് വന്നിട്ടില്ല എങ്കിൽ അതിൽ വീക്ഷണ വ്യത്യാസം ഉണ്ടാകും. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്നുള്ളത്, ഒരു വിഷയത്തിൽ തെളിവ് വന്നിട്ടുണ്ട്, പക്ഷേ ആ തെളിവ് ഒന്നിലധികം അർത്ഥത്തിന് സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാരണം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസ് അത് സ്വീകാര്യമാണോ സ്വീകാര്യമല്ലേ, സ്വീകരിക്കപ്പെടുന്ന ഹസനാണോ അല്ലെങ്കിൽ സഹീഹാണോ, അതല്ലെങ്കിൽ സ്വീകരിക്കപ്പെടാത്ത ദഈഫാണോ മൗദൂആണോ തുടങ്ങിയ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടാകുന്നത്, അതാണ് അഭിപ്രായ വ്യത്യാസത്തിന് ഒരു കാരണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. തസ്ബീഹ് നിസ്കാരം, പണ്ഡിതന്മാർക്കിടയിൽ എന്തുകൊണ്ടാണ് അഭിപ്രായ ഭിന്നത ഉണ്ടായത്? ചില പണ്ഡിതന്മാർ ഹദീസ് സ്വീകാര്യമാണെന്ന് പറഞ്ഞു, വേറെ ചിലർ പറഞ്ഞു ഹദീസ് ദുർബലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹദീസ് സ്വീകാര്യമാണെന്ന് പറയുന്ന പണ്ഡിതർ അത് നിസ്കരിക്കണമെന്ന് പറയും, ഹദീസ് ദുർബലമാണെന്ന് പറയുന്ന പണ്ഡിതർ അത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത സ്വാഭാവികമാണ്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പറഞ്ഞു തന്നിരിക്കുന്നത് ഏത് ഭാഷയിലാണ്? അറബി ഭാഷയിലാണ്. അപ്പോൾ ആ അറബി ഭാഷയിൽ ചില വാക്കുകൾക്ക് ഒന്നിലധികം അർത്ഥത്തിന് സാധ്യത ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഏതർത്ഥമാണ് ശരീഅത്ത് ഉദ്ദേശിക്കുന്നത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടാകും. ഉദാഹരണത്തിന്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തയമ്മുമിനെ സംബന്ധിച്ച് പരാമർശിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഫതയമ്മമു സഈദൻ, നിങ്ങൾ സഈദിൽ തയമ്മും ചെയ്യുക, സഈദിൽ തയമ്മും ചെയ്യുക. ഈ സഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറബികൾക്കിടയിൽ രണ്ടർത്ഥങ്ങളിൽ സഈദ് ഉപയോഗിക്കാറുണ്ട്. ഒരർത്ഥം എന്ന് പറയുന്നത് വെറും മണ്ണ്, മണ്ണ് എന്ന അർത്ഥത്തിൽ സഈദ് പറയാറുണ്ട്. മറ്റൊരർത്ഥം എന്നുള്ളത്, സഈദ് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് കല്ല് പോലെയുള്ളവയ്ക്ക് സഈദ് എന്ന് പറയുമെന്ന് അറബികൾ പറയാറുണ്ട്, അല്ലെങ്കിൽ അറബികൾക്കിടയിൽ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ സഈദിൽ തയമ്മും ചെയ്യുക, അല്ലെങ്കിൽ സഈദ് കൊണ്ട് തയമ്മും ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. ഇതിൽ ഏതർത്ഥമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ശറഈ പഠിപ്പിച്ചത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടാകും. അതിനാണ് അൽ ഇഷ്തിറാഖുൽ ലഫ്ളി എന്ന് പറയുക. ഒരു വാക്ക് ഒന്നിലധികം അർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായും പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നതയുണ്ടാകും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു, ഇവിടെ സഈദ് കൊണ്ടുള്ള ഉദ്ദേശം മണ്ണ് മാത്രമാണ്, അതുകൊണ്ട് മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് തയമ്മും ചെയ്യൽ അനുവദനീയമാവുക. എന്നാൽ മുഹമ്മദ് അമീൻ ഷൻഖീതി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുമുള്ള, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫളഹുള്ള തുടങ്ങിയ പണ്ഡിതർ പറഞ്ഞു, മണ്ണ് മാത്രമല്ല, മണ്ണിന്റെ അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കല്ലുകൾ തുടങ്ങിയ വസ്തുക്കൾ കൊണ്ടും തയമ്മും ചെയ്യാമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ രണ്ട് അഭിപ്രായം വരാനുള്ള കാരണം എന്താണ്? അവിടെ ഈ ഒരു വാക്ക് ഏതാണ് ഉദ്ദേശിക്കപ്പെട്ടത്, ആ വാക്ക് രണ്ടിനും അർത്ഥ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അവിടെ അഭിപ്രായ ഭിന്നത പണ്ഡിതന്മാർക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ ഒരു സബബ് എന്ന് ഉലമാക്കൾ പറയുന്നത്, ചില ഫിഖഹിയായ ഖവാഇദുകളിൽ, ഫിഖഹിന്റെ ചില അടിസ്ഥാനപരമായ തത്വങ്ങളിൽ, അതിന്റെ പ്രിൻസിപ്പിൾസിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടാകും. അത് സ്വീകാര്യമാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം, എല്ലാവരും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കപ്പെടുന്ന നാല് തെളിവുകൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാഉ, ഖിയാസാണ്. അതിന് പുറമെ പറയുന്ന തെളിവുകൾ ഇസ്തിഹ്സാന്, മസാലിഹ് മുർസല, അതുപോലെയുള്ള കാര്യങ്ങൾ, അതൊക്കെ സ്വീകരിക്കുന്നവരുണ്ട്. മുറാഅത്തുൽ ഖിലാഫ് സ്വീകരിക്കുന്നവരുണ്ട്, മാലിക്കി മദ്ഹബിൽ അസ്ലാണ്. എന്നാൽ പല പണ്ഡിതന്മാരത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഫിഖഹിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ തർക്കമുണ്ടാകുമ്പോൾ, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ, അതിനെ ചൊല്ലി മസായിലുകളിൽ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരാനുള്ള ചില കാരണങ്ങൾ. ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ബാറക്കല്ലാഹു ഫീക്കും, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായാൽ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? നമ്മൾ അവിടെ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? മുൻഗാമികൾ എങ്ങനെയാണ് ആ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്തത്? ആദ്യമായി സലഫുകൾ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ ആ വിഷയത്തിൽ അവരുടെ അധ്യാപനങ്ങൾ എന്താണ്? സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറയുന്നു, ഇദാ റഅയ്ത അർറജുല യഅമലു അൽഅമല അല്ലദീ ഖദ് ഉഖ്തുലിഫ ഫീഹ് വഅൻത തറാ ഗൈറഹു ഫലാ തൻഹ. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറയുന്നു, ഒരു വ്യക്തിയെ നീ കാണുകയാണ്, ഒരു വ്യക്തിയെ നീ കണ്ടു, ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയിൽ നീ മനസ്സിലാക്കിയതിന് എതിരായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നീ കാണുകയാണെങ്കിൽ അയാളെ തടുക്കാൻ നീ പോകേണ്ടതില്ല എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറയുന്നു. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലകളിൽ നീ മനസ്സിലാക്കുന്നതിന് വിപരീതമായി ഒരാൾ ചെയ്യുന്നതായി നീ കാണുകയാണെങ്കിൽ അവനെ നീ തടുക്കരുത് എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറഞ്ഞു. ലൈസ് ബിൻ സഅദ് അൽ ഫഹ്മി അൽ മിസ്രി റഹിമഹുല്ലാ പറയുന്നു, മാ സാല ഉലുൽ ഫത്വ യുഫ്തൂൻ, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, ഫത്വ നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫത്വ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഫയുഹല്ലിലു ഹാദ വയുഹർരിമു ഹാദ, ഒരു ആലിം ഹലാലാക്കിയ കാര്യം മറ്റൊരാൾ ഹറാമാണെന്ന് പറയുന്നു, ഹലാലാക്കുന്നു ഹറാമാക്കുന്നു. ഫലാ യറൽ മുഹർരിമു അന്നൽ മുഹല്ലില ഹലക ലിതഹ്ലീലി, അത് ഹറാമാണെന്ന് പറയുന്നവൻ മറ്റൊരാൾ ഹലാലാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ പരസ്പരം അവർ പിഴച്ചവനാണെന്നോ നിഷിച്ചവനാണെന്നോ വാദിക്കുന്നില്ല. വലാ യറൽ മുഹല്ലിലു, ഹലാലാണെന്ന് പറയുന്നവൻ കരുതുന്നില്ല, അന്നൽ മുഹർരിമ, അത് ഹറാമാണെന്ന് പറയുന്നവൻ, ഹലക ലിതഹ്രീമി, ഹറാമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നിഷിച്ചവനാണെന്നോ പിഴച്ചവനാണെന്നോ പറയുന്നില്ല എന്ന് ലൈസ് ബിൻ സഅദ് റഹിമഹുല്ലാ പറഞ്ഞതായി ജാമിഉ ബയാനിൽ ഇൽമി വഫദ്ലിഹി എന്ന കിതാബിൽ കാണാൻ സാധിക്കും. നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഷയത്തെ ചൊല്ലി സ്വാഭാവികമാണ് അവർ വീക്ഷണ വ്യത്യാസമുണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ഹലാലാക്കിയത് വേറെ ചില പണ്ഡിതന്മാരെ ഹറാമാക്കും, അതുപോലെ തന്നെ നേരെ തിരിച്ചും സംഭവിക്കും. അത് കാരണത്താൽ അവർ ദേഹേച്ഛയെ പിൻപറ്റുന്നവരല്ലെങ്കിൽ, ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടി സംസാരിക്കുന്നവരാണെങ്കിൽ അത് കാരണത്താൽ അവരെ ആക്ഷേപിക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാ പറഞ്ഞതായി അൽ ഫഖീഹു വൽ മുതഫഖിഹ് എന്ന കിതാബിൽ ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് യൂനുസ് ഇബ്നു അബ്ദുല്ലാഹി അൽ അസ്സദഫി റഹിമഹുല്ലാ പറയുന്നത്, മാ റഅയ്തു അഖല മിന അശ്ശാഫിഈ, ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈയേക്കാൾ ബുദ്ധിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്താണ് കാരണം? നാളർത്തുഹു യൗമൻ, ഒരു ദിവസം അദ്ദേഹത്തോട് ഞാനൊരു വിഷയത്തിൽ മുനാദറ നടത്തി, ഡിബേറ്റ് നടത്തി. സുമ്മ ഇഫ്തറഖ്ന, അതിനുശേഷം നമ്മൾ രണ്ടാളും നമ്മുടേതായ വഴിയിലേക്ക് പോയി. വലഖീതുഹു യൗമൻ, ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഫഅഖദ ബിയദി, ആ സമയത്ത് എന്റെ കൈകൾ പിടിച്ചു. യൂനുസ് ബിൻ അബ്ദുല്ലാഹി അൽ സദഫി പറയുകയാണ്, ഒരു മസ്അലയിൽ നമ്മൾ സംസാരിച്ചു, ആ മസ്അലയിൽ പരസ്പരം നമ്മൾ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു, പരസ്പരം അഭിപ്രായത്തിൽ യോജിച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ തിരിച്ചുപോയി. മറ്റൊരു ദിവസം ഇമാം ഷാഫിഈ എന്നെ കണ്ടപ്പോൾ അഖദ ബിയദി, എന്റെ കൈകൾ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, യാ അബാ മൂസ അലാ യസ്തഖീമു അൻ നകൂന ഇഖ്വാനൻ വഇൻ ലം നത്തഫഖ് ഫീ മസ്അല, ഒരു മസ്അലയിൽ, ശരീഅത്തിന്റെ ഒരു വിഷയത്തിൽ നമുക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും നമ്മൾ പരസ്പരം സഹോദരങ്ങളാവാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? അതിന് നമുക്കുള്ള തടസ്സം എന്താണ്? മസായിലുകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമല്ല എന്ന രീതിയിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ യൂനുസ് ഇബ്നു അബ്ദുല്ലാഹി അൽ സദഫിയോട് ചോദിച്ചു. ഇമാം ദഹബി റഹിമഹുല്ലാ ഈ സംഭവം പറഞ്ഞ ശേഷം അതിന്റെ താഴെ സീറു അലാമിൻ നുബലയിൽ പറയുന്നതായി കാണാൻ സാധിക്കും, ഹാദാ യദുല്ലു അലാ കമാലി അഖ്ലി ഹാദാ അൽ ഇമാം, ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ബുദ്ധികൂർമ്മതയെയാണ് ഈ സംഭവം മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെയായിരിക്കണം നമ്മുടെ നിലപാട്. ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം അനുവദിച്ച കാര്യമാണെങ്കിൽ, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായ കാര്യമാണെങ്കിൽ, അതിൽ നമ്മൾ കണിശത കാണിക്കാൻ പാടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, മസായിലുൽ ഇജ്തിഹാദ്, അഭിപ്രായ വ്യത്യാസം അനുവദിക്കപ്പെട്ട, ഗവേഷണം അനുവദിക്കപ്പെടുന്ന മസായിലുകളിൽ, അങ്ങനെയുള്ള മസായിലുകളിൽ, മൻ അമില ഫീഹാ ബിഖൗലി ബഅദുൽ ഉലമാഇ ലം യുൻകറ അലൈ, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്ന അഭിപ്രായങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചതിന്റെ പേരിൽ അയാളെ തള്ളിപ്പറയാൻ പാടില്ല. വലം യുഹ്ജർ, അത് കാരണത്താൽ അദ്ദേഹവുമായി ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല. വമൻ അമില ബി അഹദിൽ ഖൗലൈനി ലം യുൻകർ അലൈ, പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു അഭിപ്രായമാണ് ആരെങ്കിലും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് കാരണത്താൽ അവനെ ശക്തമായി കണിശമായി എതിർക്കാൻ പാടില്ല എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഇതായിരുന്നു ഉലമാക്കളുടെ നിലപാട്. ഇതായിരുന്നു പ്രിയപ്പെട്ടവരെ ഉലമാക്കളുടെ നിലപാട്. അതുകൊണ്ട് ആ ഒരു വിശാലമായ മനസ്സ് നമുക്കിടയിൽ ഉണ്ടാവണം. ഇതിന് തമയ്യു എന്നല്ല പറയാം. ചില ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ പറയും അവർ ദീനിൽ സ്റ്റാൻഡ് ഇല്ലാത്തവരാണ്. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ഉലമാക്കൾ മസായിലുകളോട് പെരുമാറിയിരിക്കുന്നത്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അരികിൽ റഹിമഹുല്ല ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു, അസർ നിസ്കാരത്തിന് ശേഷം സൂര്യൻ ഒരു അസ്തമിക്കുന്ന സമയമാകുന്നതിന് മുമ്പ് അസർ കഴിഞ്ഞ ഉടൻ സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞു, ലാ നുസല്ലി, ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുകയില്ല, അല്ലെങ്കിൽ ആരോടും നിസ്കരിക്കാൻ പറയുകയില്ല. വല നഈബ ഫാഇല, അത് ചെയ്യുന്നവരെ നമ്മൾ ആക്ഷേപിക്കുകയും ചെയ്യില്ല എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞു. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഈ കാര്യം സൂചിപ്പിക്കുമ്പോൾ പറയുന്നു, ഇത് ഇജ്തിഹാദിയായ മസല ആയതുകൊണ്ടാണ്, ഗവേഷണം സ്വീകരിക്കപ്പെടുന്ന ഒരു മസല ആയതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ആ രീതിയിൽ മറുപടി പറഞ്ഞത് എന്ന് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം സ്വീകരിച്ചിരിക്കുന്ന മസായിലുകളിൽ തർക്കം കാണിക്കുക അല്ലെങ്കിൽ കണിശത കാണിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയാച്ച് അനുവദിക്കുന്നതല്ല, അത് മുൻഗാമികളുടെ ചര്യയുമല്ല. പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫിഖഹിന്റെ ഒരു മസ്അലയിൽ, ഇജ്തിഹാദിയായ ഒരു മസ്അലയിൽ നമ്മൾ മനസ്സിലാക്കുന്ന അഭിപ്രായത്തിന് വിപരീതമായി ഒരു സഹോദരൻ പറയുകയാണെങ്കിൽ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അദ്ദേഹത്തെ കണിശമായി എതിർക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഹജർ ചെയ്യാനോ, ബന്ധം ഒഴിവാക്കാനോ പാടില്ല. പിന്നെ എന്താണ് നമുക്ക് അനുവാദ ഇസ്ലാം നൽകുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നു, ഇന്ന മിസ്ല ഹാദിഹിൽ മസായിലിൽ ഇജ്തിഹാദിയ്യ, ഈ രീതിയിലുള്ള ഇജ്തിഹാദിയായ മസ്അലകൾ, ഗവേഷണം സ്വീകരിക്കുന്ന, അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കുന്ന മസായിലുകൾ, ലാ തുൻകറു ഫീഹ ബില്യദ്, കൈകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ തടുക്കാനോ എതിർക്കാനോ പാടില്ല. വലൈസ ലി അഹദിൻ അയ്യുൽസിമ അന്നാസ ബിത്തിബാഇഹി ഫീഹ, ആർക്കും മറ്റൊരാളെ ആ വിഷയത്തിൽ തന്റെ അഭിപ്രായം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാനും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. മറിച്ച് അനുവാദം നൽകുന്നത് എന്താണ്? യതകല്ലമു ബിൽ ഹുജജിൽ ഇൽമിയ, ഇൽമിയായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട്, അറിവുകൾ കൊണ്ട് പരസ്പരം സംവാദം നടത്താം. ഒരു വ്യക്തി നമ്മൾ മനസ്സിലാക്കുന്ന ഫിഖഹി മസ്അലക്കെതിരെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫിഖഹിയായ മസ്അലകൾ കൊണ്ട് നമുക്കത് തെളിയിച്ചു കൊടുക്കാം. ഉദാഹരണത്തിന് ഒരാൾ പറയാണ്, ജമാഅത്ത് നിസ്കാരം എന്നുള്ളത് സുന്നത്താണ് നല്ല മദ്ഹബ്, പല മദ്ഹബും അഭിപ്രായപ്പെട്ടതുപോലെ. മറ്റൊരാൾ പറയാണല്ല, ജമാഅത്ത് നിസ്കാരം വാജിബാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാജിബാണെന്ന് പറയുന്ന ആൾക്ക്, സുന്നത്താണെന്ന് പറയുന്ന ആൾക്ക് അതിന്റെ തെളിവുകൾ വെച്ചുകൊണ്ട് അതങ്ങനെ പറയരുത്, ഇന്ന ഇന്ന തെളിവുകളുണ്ട് എന്ന രീതിയിൽ, നല്ല രീതിയിൽ തെളിവുകൾ വെച്ചുകൊണ്ട് സംവാദം നടത്താം, വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ കൈകൾ കൊണ്ട് തടുക്കാനോ, ശക്തമായി കണിശമായി ആക്ഷേപിക്കാനോ, അത് കാരണത്താൽ ബന്ധം വിച്ഛേദിക്കാനോ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. മറിച്ച് യതകല്ലമു ബിൽ ഹുജജിൽ ഇൽമിയ, ഇൽമിയായ തെളിവുകൾ വെച്ചുകൊണ്ട് സ്വീകരിക്കാം, പറയാം, വിഷയങ്ങൾ പറയാം. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ഫമൻ തബയ്യന ലഹു സിഹ്ഹത്തു അഹദിൽ ഖൗലൈനി തബിഅ, എന്നിട്ട് അങ്ങനെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഏത് സംസാരമാണോ ശരിയായി തോന്നുന്നത് അത് അദ്ദേഹത്തിന് സ്വീകരിക്കാം. വമൻ ഖല്ലജൽ ഖൗല അൽആഖർ, ഇനി മറ്റൊരാൾ, രണ്ടാമതാള അഭിപ്രായം അല്ലെങ്കിൽ തെളിവുകൾ അദ്ദേഹത്തിന്റെ മനസ്സിന് തൃപ്തിയാവുന്നില്ല, അല്ലെങ്കിൽ അത്ര ഒരു ബലമായ തെളിവായിട്ട് തോന്നുന്നില്ല, അത് കാരണത്താൽ മറ്റേ അഭിപ്രായം തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ, ഫല ഇൻകാറ അലൈ, അദ്ദേഹത്തെ അത് കാരണത്താൽ എതിർക്കാനോ അല്ലെങ്കിൽ കണിശമായി പെരുമാറാനോ പാടില്ല എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ല മജ്മൂഉൽ ഫതാവയിൽ പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു വിശാല മനസ്കത നമുക്കുണ്ടാവണം. ഫിഖഹിൽ അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ ശരീഅത്തിൽ അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടുന്ന ഈ മസായിലുകളിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വീക്ഷണം ഉണ്ടാവണം. സഹാബത്തിനിടയിൽ തന്നെ എത്രയോ മസായിലുകൾ ഇങ്ങനെ അഭിപ്രായ ഭിന്നതയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും, അഭിപ്രായ ഭിന്നതയിലായിരിക്കുന്ന ധാരാളം മസ്അലകൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. ഇഅ്ലാമുൽ മുവഖ്ഖിഈനിലൊക്കെ ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അവർ വലിയ സ്വഹാബികളാണ്. അപ്പോൾ അവർക്കിടയിൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹും, ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ ചില മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കാരണത്താൽ അവർ പരസ്പരം തെറ്റാനോ അല്ലെങ്കിൽ പരസ്പരം കോപിക്കാനോ പരസ്പരം വെറുക്കാനോ കാരണമായിട്ടില്ല. മറിച്ച് എന്താണോ തെളിവ്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ബാറകല്ലാഹു ഫീക്കും, ഇങ്ങനെ കണിശമായി എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ഒരു മസ്അലയിൽ രണ്ട് അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കണിശമായി എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ രണ്ട് അഭിപ്രായവും ശരിയായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് അതിലൊരു അഭിപ്രായം മാത്രമാണ് ശരിയുള്ളൂ, മറ്റേ അഭിപ്രായം തെറ്റാണ്. പക്ഷേ അത് ഏതാണെന്ന് ഖണ്ഡിതമായിട്ട് നമുക്കറിയില്ല. രണ്ടിനും സാധ്യതയുണ്ട്. ശരി ഒന്ന് മാത്രമാണ്. ഇമാം ഷാത്തുബിയും ഇമാം ഷാഫിഈയും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുമുല്ല തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഹഖ് എന്ന് പറയുന്നത് ഒന്നാണ്, പക്ഷേ അതേതാണെന്ന് വ്യക്തമല്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ശക്തമായി എതിർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഒന്നാ ശരിയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഒരു വ്യക്തി പഠിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇൽമ പഠിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമുക്കൊരു മസലയെ സംബന്ധിച്ച് അറിയണമെങ്കിൽ ഹക്കിലേക്ക് നമുക്ക് എത്തണം എന്നൊരു ചിന്താഗതിയിലായിരിക്കണം വിഷയങ്ങളെ സമീപിക്കേണ്ടത്. അതല്ലാതെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഏതും നമുക്ക് എടുക്കാം എന്നൊരു ചിന്തയിൽ, ആ ഒരു ബുദ്ധിയിൽ വിഷയങ്ങളെ സമീപിക്കാൻ പാടില്ല. മറിച്ച് എനിക്ക് ഹക്ക് മനസ്സിലാവണം എന്ന രീതിയിലായിരിക്കണം വിഷയങ്ങളെ സമീപിക്കേണ്ടത്. അതിനെ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണ്, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ ദർസിന്റെ അവസാനത്തിൽ പറയാം. അതുപോലെ തന്നെ ഈ വിഷയവുമായി പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന അഭിപ്രായ വ്യത്യാസവുമായി പറയുമ്പോൾ അവിടെ സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഖ്തിലാഫു തനവ്വ്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടുന്ന പ്രധാന സാഹചര്യങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്ന്, ഒരു വിഷയത്തിൽ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിലോ തെളിവ് വരാതിരിക്കുക. രണ്ടാമത്തേത്, ഒരു വിഷയത്തിൽ തെളിവ് വന്നിട്ടുണ്ട് പക്ഷെ അത് രണ്ടർത്ഥത്തിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒന്നിലധികം അർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട്. മൂന്നാമത്തേത്, ഒരു വിഷയത്തിൽ നസ് വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ സ്വീകാര്യതയെ ചൊല്ലി പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട്, അതല്ലെങ്കിൽ അതിനെതിരായി മറ്റ് നസ്സുകൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അതിനുള്ള കാരണങ്ങൾ എന്താണ്, ആ വിഷയങ്ങളൊക്കെ അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞു. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, ബാറകല്ലാഹു ഫീക്കും, ഇഖ്തിലാഫു തനവ്വ്. എന്താണ് ഇഖ്തിലാഫു തനവ്വ് എന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ ഒന്നിലധികം രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെടുക. ഒരു വിഷയത്തിൽ ഒന്നിലധികം രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെടുക, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കുക. അത് ബാഹ്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇഖ്തിലാഫായി നമുക്ക് തോന്നും, പക്ഷെ അത് ശരിയായ ഒരു ഖിലാഫിന്റെ രൂപമല്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മനസ്സിലാകാൻ. നിസ്കാരത്തിൽ കൈകെട്ടയുടൻ നമ്മൾ പറയുന്ന പ്രാർത്ഥനയ്ക്ക് എന്ത് പറയും? ദുആഉൽ ഇസ്തിഫ്താഹ്, ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല നിസ്കാരങ്ങളിലും ദുആഉൽ ഇസ്തിഫ്താഹ് പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹദീസുകൾ നമ്മൾ നോക്കിയാൽ രാത്രി നിസ്കാരങ്ങളിലും അതല്ലാത്ത നിസ്കാരങ്ങളിലൊക്കെയായി ഏകദേശം 8 രീതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇസ്തിഫ്താഹിന്റെ വിഷയത്തിൽ സ്ഥിരപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വ്യക്തി അതിൽ നിന്ന് ഒരു കാര്യം തെരഞ്ഞെടുക്കുകയാണ്, അദ്ദേഹത്തിന് അത് ചെയ്യാം. മറ്റൊരാൾ രണ്ടാമത്തെ കാര്യം, മറ്റൊരാൾ മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാം. ഇനി ഒരു വ്യക്തി തന്നെ തീരുമാനിക്കുകയാണ് ളുഹുറിന് പറയുന്നത് ഒന്ന്, അസറിന് പറയുന്നത് മറ്റൊന്ന്, അങ്ങനെ അദ്ദേഹം മാറി മാറി ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. അതാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞത്, കുല്ലു മാ സബത അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സായിഗ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വീകാര്യമാണ്, അതിലേതും സ്വീകരിക്കാമെന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതായി അദ്ദേഹത്തിന് മിൻഹാജു സുന്നയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയുന്നതിൽ ഒന്നിലധികം രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും ഏതും സ്വീകരിക്കാം. ഒരു വ്യക്തി ളുഹുർ നിസ്കാരത്തിന് ശേഷം ഒരു രീതി സ്വീകരിച്ചു, അസറിന് ശേഷം മറ്റൊരു രീതി സ്വീകരിച്ചു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണ്. അതിനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇഖ്തിലാഫു തനവ്വു എന്ന് പറയുന്നത്. അത് അംഗീകരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇഖ്തിലാഫു തനവ്വു പറഞ്ഞതിന്റെ പേരിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ഖുർആനിന്റെ ചില ആയത്ത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് അധികവും ഇഖ്തിലാഫു തനവ്വുഇൽ പെട്ടതായിരിക്കും. ഉദാഹരണത്തിന്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹയിലെ ആയത്താണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇവിടെ സിറാത്തുൽ മുസ്തഖീം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ചില ഉലമാക്കൾ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു ദീനുൽ ഇസ്ലാമാണ് ഉദ്ദേശം. ഇത് ഏതർത്ഥം പറഞ്ഞാലും ശരിയാണ്. അതുകൊണ്ട് തന്നെ ആ ആയത്ത് എല്ലാ അർത്ഥവും ശരിയാണ്. ആയത്തിൽ ഈ മൂന്നർത്ഥം പറഞ്ഞാലും ആ ആയത്തിന്റെ ഉദ്ദേശം അതാണെന്ന വിഷയത്തിൽ തർക്കമില്ല. അതാണ് ഇഖ്തിലാഫു തനവ്വ്, പല രീതികളിൽ വന്നിരിക്കുന്ന ഖിലാഫ്. പക്ഷേ ആ രീതികളൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാനം അംഗീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ റഹിമഹുള്ള ഇഖ്തിലാഫു തനവ്വ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വിഭാഗം, അത് വാസ്തവത്തിൽ ഖിലാഫല്ല, മറിച്ച് അത് ഏതും തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശമാണെന്ന രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ഖിലാഫ് എന്ന് പറയരുത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സവാഇഖുൽ മുർസലയിലും ഷാത്തുബി അദ്ദേഹത്തിന്റെ ചില കിതാബുകളിലും പറഞ്ഞിരിക്കുന്നത്. അത് കേവലം ബാഹ്യമായി നോക്കുമ്പോൾ ഒരു ഖിലാഫിന്റെ രൂപമാണെങ്കിലും അത് ഖിലാഫല്ല എന്ന് ഈ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. തയ്യബ്, ഇതുവരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖിലാഫ് അനുവദിക്കപ്പെടുന്ന മേഖലകളുണ്ട്, അതടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളാണ് അല്ലെങ്കിൽ മൂന്ന് സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ ഭിന്നത ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു, സബബുകൾ എന്തായിരുന്നു, അതും നമ്മൾ പറഞ്ഞു. അവിടെ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്, എന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് ചെയ്യാൻ അനുവദനീയമുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ ഇഖ്തിലാഫു തനവ്വുൻ നമ്മൾ പറഞ്ഞു. ഇവിടെ മേൽപ്പറയപ്പെട്ട ഖിലാഫുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഖിലാഫ് അനുവദിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഇന്ന് പല ആൾക്കാരും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫിയുടെ വിഷയം. അതിൻ്റെ വിശദീകരണങ്ങൾ ഇൻഷാ അള്ളാഹ് ദർസിന്റെ അവസാനത്തിൽ നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അനുവദിക്കപ്പെടുന്ന ഖിലാഫ്. രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് അനുവദിക്കപ്പെടാത്ത ഖിലാഫാണ്, ശരീഅത്ത് അംഗീകരിക്കാത്ത ഖിലാഫ്. ഈ വിഷയങ്ങളിൽ, ഇനി പറയാൻ വേണ്ടി പോകുന്ന വിഷയങ്ങളിൽ ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറയുകയാണെങ്കിൽ അത് ശരീഅത്ത് അംഗീകരിക്കുന്നില്ല. അതിൽ ഒന്നാമത്തേത് എന്താണ്? നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതങ്ങൾ. ഒന്നാമത്തേത്, ഒരു വിഷയത്തിൽ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ വ്യക്തമായ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ആ വിഷയത്തിൽ ഉലമാക്കളുടെ അരികിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഇജ്മാ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസം സ്വീകാര്യമല്ല. അത് ആര് തന്നെ പറഞ്ഞാലും അതിൽ അഭിപ്രായ വ്യത്യാസം സ്വീകാര്യമല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ വ്യക്തമായ അതിന്റെ വിധി എന്താണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ മറ്റൊരു അഭിപ്രായം ഒരാൾ പറയുകയാണെങ്കിൽ അത് സ്വീകാര്യമല്ല. അത് ആര് പറഞ്ഞാലും ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുർ റിസാലയിൽ പറയുന്നത് കാണാം, കുല്ലു മാ അഖാമ അല്ലാഹു ബിഹിൽ ഹുജ്ജത ഫീ കിതാബി ഔ അലാ ലിസാനി നബിയിഹി മൻസൂസൻ ബയ്യിനൻ ലം യജുസ് ഇൽഇഖ്തിലാഫ് ഫീഹി ലിമൻ അലിമ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായ നസ്സോടു കൂടി നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യം, വ്യക്തമായി ആയത്തോടു കൂടി നമുക്ക് പറഞ്ഞു തന്ന കാര്യം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഒരു സംശയത്തിനും സാധ്യതയില്ലാത്ത രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ ഒരാൾക്കും അനുവാദമില്ല എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുർ റിസാലയിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം സ്വീകാര്യമല്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഗവേഷണം നടത്തുക എന്നുള്ളത് നിഷിദ്ധമായ കാര്യമാണ്. ഒരു വിഷയത്തിൽ ഖുർആനിൽ അല്ലെങ്കിൽ ഹദീസിൽ വ്യക്തമായ തെളിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിമിന്റെ അരികിലുള്ള ഹദീസാണ്, കുല്ലു മുസ്കിരിൻ ഖംർ, എല്ലാ ബുദ്ധിയെ മറക്കുന്നതും ബുദ്ധിക്ക് മത്ത് പിടിപ്പിക്കുന്നതും ഖംറുൻ മദ്യമാണ്, വകുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ മത്ത് പിടിപ്പിക്കുന്നതും ഹറാമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ പ്രവാചകൻ കള്ളിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ മദ്യത്തിന്റെ വിഷയത്തിൽ മൊത്തത്തിലൊരു വിധിയാണ് നമുക്ക് നൽകിയത്. കള്ള് എന്നുള്ളത് ഹറാമാണ്, കള്ള് എന്നുള്ളത് ഹറാമാണ്. ഇനി ഒരു വ്യക്തി വന്നിട്ട് ഗവേഷണമൊക്കെ നടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാടിൽ പറയാണ്, കള്ള് കുടിച്ചിട്ട് ആൾക്കാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോഴൊക്കെയാണ് ഇസ്ലാം ഉദ്ദേശിച്ചത്, അതല്ലാതെ വ്യക്തിപരമായി ആരും ഇല്ലാത്തപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ അത്യാവശ്യം കുടിക്കുന്നത് ആരും വിലക്കിയിട്ടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഖിലാഫ് ഒരിക്കലും സ്വീകാര്യമായ ഖിലാഫല്ല. അത് ഖിലാഫല്ല, അത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ്. അങ്ങനെ പറയുന്നവൻ തെറ്റുപറ്റിയവനാണ്, അതല്ലാതെ അതൊരു അഭിപ്രായ വ്യത്യാസമല്ല. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നത് തന്നെ നിഷിദ്ധമായ കാര്യമാണ്. ആധുനികമായൊരു ഉദാഹരണം പറഞ്ഞാൽ പലിശ. പലിശ എന്നുള്ളത് പരിശുദ്ധമായ ഖുർആനിലും ഹദീസുകളിലും വ്യക്തമായി അത് നിഷിദ്ധമാണെന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടതാണ്. ആ വിഷയത്തിൽ ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇന്ന് വന്നിട്ട് പറയാണ് എല്ലാ പലിശയും ഹറാമൊന്നല്ല, ബാങ്ക് നീട്ടുന്ന ചിലതൊന്നും പ്രശ്നമില്ല എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല. അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഖുർആനും സുന്നത്തും വ്യക്തമായി വിധിവച്ചിരിക്കുന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുക എന്നുള്ളത് നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വീകാര്യമേ അല്ല. രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സാഹചര്യം, ഒരു വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അതിന്റെ വിധി എന്താണെന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളിലും പ്രിയപ്പെട്ടവരെ ഖിലാഫ് അനുവദിക്കപ്പെടുകയില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, വെള്ളത്തിൽ നജസ് വീണു, ഒരു വെള്ളത്തിൽ നജസ് വീണു, ആ വെള്ളത്തിന്റെ രുചിയോ അല്ലെങ്കിൽ നിറമോ മണമോ മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം അത് കാരണത്താൽ മാറ്റം വരികയാണെങ്കിൽ ആ വെള്ളം നജസായി. ഒരു വെള്ളത്തിൽ എന്തെങ്കിലും നജസ് വീഴുകയും അത് എത്ര വലിയ വെള്ളമായിക്കൊള്ളട്ടെ, നജസ് വീണതിന്റെ പേരിൽ നിറമോ രുചിയോ അല്ലെങ്കിൽ അതിന്റെ മണമോ മാറ്റം വരികയാണെങ്കിൽ ആ വെള്ളം നജസായി. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ കിതാബുൽ ഉമ്മിൽ ഇജ്മാ ഉദ്ധരിച്ചു. ഇബ്നുൽ മുൻദിർ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇജ്മാഇൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ ബർ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് തംഹീദിൽ. ഇബ്നു ഖുദാമ അൽമുഗ്നിയിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉലമാക്കൾ ഇജ്മാ ഉദ്ധരിച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരാൾ വന്നിട്ട് അതിനെതിരായി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ അഭിപ്രായം സ്വീകാര്യമല്ല, ആ അഭിപ്രായം സ്വീകാര്യമല്ല. ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ പിന്നെ ആര് പറയുകയാണെങ്കിലും അവിടെ ഇജ്മാ സ്വീകാര്യമല്ല. ഇപ്പൊ ഇവിടെ നാല് മദ്ഹബിൻ ഇജ്മാ നമ്മൾ പറഞ്ഞു, നാല് മദ്ഹബിലും ഈ അഭിപ്രായമാണ്. അതുപോലെ തന്നെ എല്ലാ ഉലമാക്കളും ഈ അഭിപ്രായമാണ്. നജസ് വീണ കാരണത്താൽ വെള്ളത്തിന്റെ മൂന്നാലൊരു വിശേഷണത്തിന് കോട്ടം വരികയാണെങ്കിൽ ആ വെള്ളം നജസ്സായി. ഇതിൽ ഒരാളിന് എതിരായിട്ട് അഭിപ്രായം പറഞ്ഞ് അയാൾ പറയണം എനിക്ക് ഇങ്ങനെയാ തോന്നുന്നത്, അത് സ്വീകാര്യമല്ല. അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം സ്വീകാര്യമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഖുർആനിനും സുന്നത്തിനും എതിരായ ഇജ്തിഹാദ് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഇഖ്തിലാഫ് സ്വീകാര്യമല്ല. രണ്ടാമത്തേത്, ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട മസ്അലയിൽ ഒരാൾ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അത് സ്വീകാര്യമല്ല. മറ്റൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയല, ആരെങ്കിലും അഹങ്കാരത്തോടു കൂടി അവന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചഴക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തിരിഞ്ഞു നോക്കുകയില്ല. ഈ വിഷയത്തിൽ, അഹങ്കാരത്തോടുകൂടി നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ആ വിഷയത്തിൽ പല ഉലമാക്കളും അത് ഹറാമാണെന്ന്, നിഷിദ്ധമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഒരാൾ പറയാണ് അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും അത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തെറ്റാണ്. അതൊരിക്കലും അഭിപ്രായ വ്യത്യാസത്തിന് തെളിവോ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടുന്ന ഒരഭിപ്രായ ഭിന്നതയോ അല്ല. ഇങ്ങനെയല്ലാത്ത വിഷയങ്ങൾക്ക് ഖുർആനിലും സുന്നത്തിലും വിധി വന്നിട്ടില്ല അല്ലെങ്കിൽ ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനെയല്ലാത്ത വിഷയങ്ങൾക്ക് ഇജ്തിഹാദ് അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഇസ്ലാം സ്വീകരിക്കും. പക്ഷെ അവിടേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഗവേഷണം നടത്തുന്നത് ഉലമാക്കളായിരിക്കണം. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരിക്കുന്നത് ഉലമാക്കളായിരിക്കണം. അതല്ലാതെ നിസ്കാരത്തിന്റെ അഹ്കാമുകൾ പോലും അറിയാത്ത ആൾക്കാർ വിഷയങ്ങളിൽ പുതുതായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ ഒരു കാര്യമല്ല. ഖുർആനിലും സുന്നത്തിലും അല്ലെങ്കിൽ ഇജ്മാഇലും ഒരു വിഷയത്തിന്റെ വിധി വ്യക്തമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള അഭിപ്രായ വ്യത്യാസമാവട്ടെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആനിൽ വന്നിരിക്കുന്ന ഒരു വിധി അല്ലെങ്കിൽ ഹദീസിൽ വന്നിരിക്കുന്ന വിധി അല്ലെങ്കിൽ ഇജ്മാഇന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്ന ഒരു വിധിക്കെതിരെ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആലിം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ ചില വശങ്ങളെയാണ് ഉലമാക്കൾ എന്ത് വിളിക്കുന്നത്? സല്ലാത്തുൽ ഉലമ എന്ന് പറയുന്നത്. സല്ലാത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾക്ക് സംഭവിച്ചിരിക്കുന്ന സല്ലത്തുകൾ, സല്ല എന്ന് പറഞ്ഞാൽ ന്യൂനതകൾ, കുറവുകൾ, ഉലമാക്കളിൽ നിന്ന് സംഭവിച്ചിരിക്കുന്ന വാക്പിഴവുകൾ, സല്ലാത്തുൽ ഉലമ. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഇമാം ഷാത്തിബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ മുവാഫഖാത്തിൽ പറയുന്നു, ഗാലിബുൽ അംരി അന്ന അസ്ഹാബഹ യാനി ശുദ്ദാത് മുൻഫരിദൂന ബിഹ. അധികവും ഇങ്ങനെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു അടിസ്ഥാനം എന്നുള്ളത് ബാക്കിയുള്ള ഒരു പണ്ഡിതനും ആ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരു അഭിപ്രായം കൊണ്ട് ഒറ്റയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സല്ലത്താവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പണ്ഡിതരും പറയാത്ത അല്ലെങ്കിൽ ആരും പറയാത്ത ഒരു കാര്യം ഏതെങ്കിലും ഒരു പണ്ഡിതൻ മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സല്ലത്താവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഖുർആനും സുന്നത്തിനും എതിരായിട്ട് വന്നിരിക്കുന്ന ചില അഭിപ്രായങ്ങൾ, അത് ചില ഉദാഹരണങ്ങൾ. ഒന്നാമത്തേത്, നസ്സിനേക്കാളും സ്ഥാനം ബുദ്ധിക്കാണെന്ന് പറയാൻ, ഖുർആന്റെയും ഹദീസിന്റെയും വാക്കുകളേക്കാളും സ്ഥാനം ബുദ്ധിക്കാണെന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അത് തെറ്റായ ഒരു അഭിപ്രായമാണ്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അനുവദിക്കുന്ന ആൾക്കാർ, വാദ്യോപകരണങ്ങൾ അനുവദിക്കുന്ന ആൾക്കാർ, അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. കാരണം ഹദീസിൽ വ്യക്തമായി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി അല്ലെങ്കിൽ ഇബ്നു ഹസ്മ് റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും, സ്വഫ മർവയ്ക്കിടയിൽ സഈ ചെയ്യേണ്ടത് 14 തവണയാണ്. നമുക്ക് പൊതുവെ അറിയുന്നത് അല്ലെങ്കിൽ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടത് 7 ആണ്. ഒരാൾ പറയാണ് 14 ആണ്. അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്ന ഖിലാഫല്ല. അതുപോലെ തന്നെ പലിശ അനുവദിക്കുന്ന ആൾക്കാർ, പലിശ പ്രശ്നമില്ല, അതൊന്നും ഒരു വിഷയമല്ല എന്ന് ചില ഇഖ്വാനികളുടെ നേതാക്കളൊക്കെ പറഞ്ഞതായിട്ട് വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അനുവദിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ സ്ത്രീകൾ പൊതുഭരണം ഏറ്റെടുക്കുന്ന വിഷയം, അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാർ വിജയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരാൾ വന്ന് പറയാണ് ഒന്നും പ്രശ്നമില്ല, പൊതുവായി ഭരണം ഏറ്റെടുക്ക എന്ന് ചില ഇഖ്വാനികൾ പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ അത് അനുവദിക്കപ്പെടുന്ന ഖിലാഫല്ല. അതുപോലെ തന്നെ അന്യ സ്ത്രീകൾക്ക് മുസാഫഹത്ത് ചെയ്യൽ, അവർക്ക് കൈകൊടുക്കൽ, അവരുടെ ദേഹം സ്പർശിക്കൽ, അത് പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാർ, അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന രീതിയിലുള്ള ഖിലാഫല്ല. അപ്പോൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും നസ്സുകൾക്കെതിരെ ഉലമാക്കളുടെ ഇജ്മാഇനെതിരെ ആരെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കുന്ന ഖിലാഫല്ല, അതാണ് ഖിലാഫുൻ ഗൈറു സായിഗ്, അംഗീകരിക്കപ്പെടുന്ന ഖിലാഫല്ല. ഇനി ഇങ്ങനെ അനുവദിക്കപ്പെടാത്ത ഖിലാഫ്, ഇസ്ലാം അംഗീകരിക്കാത്ത ഖിലാഫിന്റെ കാരണം എന്താണ്? അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, ബാറക്കല്ലാഹു ഫീക്കും, ഖുർആനിലും ഹദീസിലും വന്നിരിക്കുന്ന ഒരു വിധിക്കെതിരെ അഭിപ്രായം പറഞ്ഞവൻ അല്ലെങ്കിൽ ഇജ്മാഇനെതിരെ അഭിപ്രായം പറഞ്ഞ ആൾക്കാർ രണ്ടാലൊരു വിഭാഗമായിരിക്കും. ഒന്നിക്കൽ അവർ ജാഹിലീങ്ങളായിരിക്കും, ഇൽമില്ലാത്ത ജാഹിലീങ്ങളായിരിക്കും, വിഡ്ഢികളായിരിക്കും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അങ്ങനെയുള്ള സംസാരം വൻ പാപമാണ്. അത് ഷിർക്കിലേക്കോ ഷിർക്കിനേക്കാളും വലിയ പാപമായ അള്ളാഹുവിന്റെ മേൽ ഇല്ലാത്ത അഹ്കാമുകൾ പറയാനോ കാരണമാകും. അങ്ങനെ ഒരിക്കലും ചെയ്യുക എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട മേഖലയല്ല. ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യം, പണ്ഡിതന്മാരിൽ നിന്ന് അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചു പോവുക, ഉലമാക്കൾ ആരും പറയാത്ത അഭിപ്രായം ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു പോവുക. അങ്ങനെയാണെങ്കിൽ എന്താണ് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്? ആ ഇമാം, നമ്മൾ പൊതുവെ സംസാരിക്കുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിലുള്ള തർക്കങ്ങളെ സംബന്ധിച്ചാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ആലിം, പണ്ഡിതന്മാർക്കില്ലാത്ത ഖുർആനും സുന്നത്തിനെതിരായ ഒരു വിധി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു കാരണവശാലും ആ വിധി സ്വീകരിക്കപ്പെടുകയില്ല. അത് ഏത് വലിയ ആലിം പറഞ്ഞാലും, എത്ര വലിയ ആലിമാണ് പറയുന്നതെങ്കിലും ഖുർആനിനും സുന്നത്തിനും ഇജ്മാഇനും എതിരായ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവിടെ സ്വീകരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല, മറിച്ച് അത് തള്ളപ്പെടേണ്ടതാണ്. ആ ആലിം എന്തുകൊണ്ട് അത് പറഞ്ഞു? അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉദർ അള്ളാഹുവിന്റെ അരികിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമായ ഒരു കാരണം കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഉലമാക്കൾക്ക് ബാധിച്ചിരിക്കുന്ന പിഴവുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് റഫ്ഉൽ മലാം അനിൽ അയ്മത്തിൽ അലാം എന്ന കിതാബിൽ പറഞ്ഞപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം സൂചിപ്പിച്ച ചില വരികളുണ്ട്. അദ്ദേഹം പറയുന്നു, അഹ്ലു സുന്നത്ത് വൽ ജമാഅ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരെ പറയില്ല, പ്രവാചകൻ പറഞ്ഞതിനെതിരെ പറയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഖുർആനെതിരെയും പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനെതിരെയും അഹ്ലു സുന്നത്ത് അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനും പറയില്ല. കാരണം അവരുടെ ചിന്താഗതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ കാര്യത്തിലും പിൻപറ്റണമെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞതിനെതിരായി ഒരു ആലിമും പറയുകയില്ല, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതിനെതിരായി വല്ല അഭിപ്രായവും അവരിൽ നിന്ന് വരികയാണെങ്കിൽ അവർക്കതിന് വ്യക്തമായ കാരണമുണ്ടാകുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ റഫ്ഉൽ മലാമിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു ആലിമിന് ആർക്കുമില്ലാത്തൊരു വാദം നമ്മൾ കാണുകയാണെങ്കിൽ ആ തെറ്റ് നമ്മൾ ഒഴിവാക്കുക. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായേക്കാം. ഉദാഹരണത്തിന്, മ്യൂസിക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും പണ്ഡിതനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വ്യക്തിപരമായ കാരണം ഉണ്ടായേക്കാം, ആ തെറ്റ് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതൊരു അഭിപ്രായ വ്യത്യാസത്തിന്റെ തെളിവായും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റാൻ, ഹദീസിൽ വന്നിരിക്കുന്ന ഒരു വിധിക്കെതിരെ വ്യക്തമായി അവർക്ക് തെറ്റുപറ്റാൻ മറ്റൊരു കാരണം എന്തായിരിക്കും? അവർക്ക് ആ ഹദീസ് ലഭിച്ചിട്ടുണ്ടാവില്ല. ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഷിദ്ധാണെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടാകും. പഴയ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഒരു ആലിമിന്റെ അരികിൽ എല്ലാ ഹദീസും ഉണ്ടാവുകയുമില്ല. ഒരു ആലിം ഒരു വിഷയത്തിൽ വിധി പറഞ്ഞു, ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരായി ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ എതിരായി ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം ആ ഹദീസ് കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഹദീസ് ലഭിച്ചതിന് ശേഷം മറന്നുപോയത് കൊണ്ടോ സ്വാഭാവികമായും അതിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാകാം. അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് ആ തെറ്റിനെ തള്ളിക്കളയുക. ആ പണ്ഡിതനോട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അഹ്ലു സുന്നയുടെ പണ്ഡിതനാണെങ്കിൽ ആ തെറ്റ് നമ്മൾ ഒഴിവാക്കി കളയുക. ചില പണ്ഡിതന്മാർക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റുകൾ, അത് കാരണത്താൽ അവരെ ആക്ഷേപിക്കാനോ മോശമായി ചിത്രീകരിക്കാനോ ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഇമാം ദഹബി റഹിമഹുല്ലാ ചില പണ്ഡിതന്മാരെ സംബന്ധിച്ച് ആ രീതിയിൽ പറയുമ്പോൾ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില വരികൾ കാണാൻ സാധിക്കും. ഇന്ന് പണ്ഡിതന്മാരെ കുറ്റം പറയുന്നവർക്ക് ഏറ്റവും നല്ല ഒരു നസീഹത്താണ്. ഇമാം ദഹബി പറയുന്നു, ഇന്നൽ കബീറ മിൻ അയ്മത്തിൽ ഇൽം, ഉലമാക്കളിൽ നിന്ന് ധാരാളം ഇൽമുള്ള വലിയ വലിയ ആൾക്കാർ, ഇദാ കസറ സ്വവാബുഹു വഉലിമ തഹരീഹി ലിൽഹഖ്, ഹഖ് മനസ്സിലാക്കാനും ഹഖിനെ തേടിയെടുക്കാനും ആഗ്രഹിക്കുന്നവർ, അവർക്ക് അവർ പറയുന്ന അധിക കാര്യങ്ങളും ശരിയാണ്, ചില വിഷയങ്ങളിൽ അവർക്ക് തെറ്റുപറ്റിയതാണ്. വത്തസ ഇൽമു വളഹറ ദകാഉഹു വഉരിഫ സലാഹുഹു വവറഉ വത്തിബാഉ ഒരു വ്യക്തി അള്ളാഹു സുബ്ഹാനഹു വതആലയെ പിൻപറ്റുന്ന വിഷയത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അറിയപ്പെട്ട ആളാണ്, സ്വാലിഹാണ് അദ്ദേഹം, അദ്ദേഹം ബുദ്ധിമാനാണ്, നല്ല ഇൽമുള്ള വ്യക്തിയാണ്, ഹഖ് സ്വീകരിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ്, അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വരികയാണെങ്കിൽ യുഗ്ഫർ ലഹു സലലു, അദ്ദേഹത്തിന്റെ ആ തെറ്റുകൾ മാപ്പാക്കി നൽകേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ആ തെറ്റ് കാരണത്താൽ അദ്ദേഹത്തെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ശക്തമായി വിമർശിക്കാനോ പാടില്ല. വലനുദല്ലിലുഹു, അദ്ദേഹത്തെ നമ്മൾ ദാലാണെന്ന് പറയുകയില്ല, അദ്ദേഹം വഴിവീഴ്ചവനാണെന്ന് പറയുകയില്ല. വനൻസ മഹാസീന, അദ്ദേഹത്തിന്റെ നന്മകളൊക്കെ മറന്ന് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഖിദ്മത്തുകളൊക്കെ ഒഴിവാക്കി ഈ ഒരു തെറ്റ് കാരണത്താൽ അദ്ദേഹം മോശപ്പെട്ടവനാണെന്നോ വഴിവീഴ്ചവനാണെന്നോ നമ്മൾ സംസാരിക്കുകയില്ല. മറിച്ച് നമ്മൾ ചെയ്യുക എന്താ, ലാ നഖ്തദി ബിഹി ഫീ ഖതഇ, അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും അദ്ദേഹത്തെ നമ്മൾ പിൻപറ്റുകയില്ല, ആ തെറ്റ് നമ്മൾ ഒഴിവാക്കും. വനർജു ലഹു തൗബത മിൻ ദാലിക്, ആ തെറ്റിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് തൗബ കൊടുക്കട്ടെ, അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ എന്ന് അള്ളാഹുവിനോട് നമ്മൾ പറയുകയും അത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. അതല്ലാതെ ഒരു തെറ്റ് കാരണത്താൽ അദ്ദേഹത്തെ ലാലാക്കാനോ മുബ്തദി ആക്കാനോ നമ്മൾ പോവില്ല എന്ന് ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സീറു അലാമിൻ നുബലയിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ഇമാം ഷാത്തുബിയും അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അഥവാ എന്തെങ്കിലും ഒരു തെറ്റ് ഖുർആനും സുന്നത്തിനും എതിരായി വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഇൽമിനെ സ്നേഹിക്കുന്ന, ഹഖിനെ ആഗ്രഹിക്കുന്ന, എപ്പോഴും ഹഖിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്നൊരു തെറ്റ് വന്നാൽ ഒറ്റയടിക്ക് ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തെ മുബ്തദി ആക്കാനോ അല്ലെങ്കിൽ അദ്ദേഹം വഴിവീഴ്ചവനാണെന്ന് പറയാനോ ഒരിക്കലും ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല എന്ന് ഇമാം ദഹബി റഹിമഹുല്ലയുടെ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ഇമാം ദഹബി അവസാനം പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തെറ്റ് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ വന്നിരിക്കുന്ന പിഴവുകൾ യാതൊരു കാരണവശാലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അതൊരു അഭിപ്രായ വ്യത്യാസമായിട്ടേ പരിഗണിക്കരുത്, മറിച്ച് അത് അവരിൽ നിന്ന് വന്ന തെറ്റാണ്. ഉദാഹരണത്തിന്, ഇബ്നു ഹസ്മ് റഹിമഹുല്ലാ അദ്ദേഹം മ്യൂസിക് അനുവദനീയമാണെന്ന രീതിയിൽ സംസാരിച്ചു. അവിടെ അത് ഇബ്നു ഹസ്മ് ആ വിഷയത്തിൽ ഖിലാഫുണ്ട്, ഇബ്നു ഹസ്മ് പറ്റുമെന്ന് പറഞ്ഞു, ചില പണ്ഡിതന്മാർ പറ്റൂല എന്ന് പറഞ്ഞു എന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് ഇബ്നു ഹസ്മിന് ആ വിഷയത്തിൽ പിഴവ് വന്നതാണ്. ആ വിഷയത്തിൽ ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ പിൻപറ്റാൻ പാടില്ല. ഇമാം ഷാത്തുബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ മുവാഫഖാത്തിൽ പറയുന്നു, ഇന്ന സല്ലത്തൽ ആലിം ലാ യസ്ഹു ഇത്മാദുഹ, ഒരു ആലിമിന് വന്നിരിക്കുന്ന പിഴവിൽ ഒരു കാരണവശാലും അവലംബിക്കാൻ പാടില്ല, ആ തെറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല. ഇമാം ഔസാഇ റഹിമഹുല്ലാ പറഞ്ഞു, മൻ അഖദ ബിനവാദിരിൽ ഉലമാഇ ഖറജ മിനൽ ഇസ്ലാം, ഉലമാക്കൾക്ക് ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് വന്നിരിക്കുന്ന ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. സീറ അലാമിൻ നുബലയിൽ ഉദ്ധരിക്കപ്പെട്ടതാണ്. ഇമാം ദഹബി റഹിമഹുല്ലാ പറയുന്നു, മയ്യതതബഉ റുഖസൽ മദാഹിബി വസല്ലാതിൽ മുജ്തഹിദീൻ, മദ്ഹബിന്റെ ഇളവുകളും ഉലമാക്കളുടെ പിഴവുകളും ആരെങ്കിലും ചികന്നന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഫഖദ് റഖദീനു, അവന്റെ ദീനാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇമാം ദഹബി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. സുലൈമാൻ അത്തൈമി റഹിമഹുല്ലാ പറഞ്ഞു, ഇൻ അഖദ്ത ബിറുഖ്സതി കുല്ലി ആലിമിൻ ഇജ്തമഅ ഫീക ശർറു കുല്ലു, നീ എല്ലാ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്ന അവരുടേതായ ഇളവുകൾ നീ സ്വീകരിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ എല്ലാ ഷെറും നിന്നിലുണ്ടാകുമെന്ന് സുലൈമാൻ അത്തൈമി റഹിമഹുല്ല പറഞ്ഞതായി തസ്കിറത്തുൽ ഹുഫാദിൽ കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല പറഞ്ഞു, ലൈസ ലി അഹദിൻ അൻ യത്തബിഅ സല്ലാതിൽ ഉലമാ, ഉലമാക്കൾക്ക് ബാധിച്ചിരിക്കുന്ന പിഴവുകൾ പിൻപറ്റാൻ ഒരാൾക്കും അനുവാദമില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖിലാഫ് അനുവദിക്കപ്പെടാത്ത മേഖലകളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖുർആനിനും സുന്നത്തിനും എതിരായി അല്ലെങ്കിൽ ഇജ്മാഇനെതിരായി ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ അഭിപ്രായം ഒരു കാരണവശാലും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല, മറിച്ച് അത് തള്ളിക്കളയൽ നിർബന്ധമായ ഒരു കാര്യമാണ്. കാരണം ഖിലാഫ് അനുവദിക്കപ്പെടാത്ത മേഖലയിലാണ് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ രണ്ട് വേർതിരിവ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടുന്ന മേഖലകൾ ഏതാണ്, അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടാത്ത മേഖലകൾ ഏതാണ് എന്ന വിഷയത്തിൽ നമുക്കൊരു ബോധമുണ്ടാവണം. നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഒന്നുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി അതിൽപ്പെട്ട ഒരു കാര്യം എടുത്തു വിശദീകരിക്കാം. അഖദിയായ മസ്അലകൾ, അഖീദ, അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം സലഫുകൾക്കിടയിലുണ്ടോ അല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, അഖീദയുടെ കുല്ലിയാത്തുകളിൽ, അഖീദയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നിലും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അഖീദയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ, അതിന്റെ ഉസൂലുകളിൽ, അതിന്റെ കുല്ലിയാത്തുകളിൽ പണ്ഡിതന്മാർക്ക് ഒരു വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമില്ല, മറിച്ച് അധിക വിഷയങ്ങളും ഖുർആനിന്റെ നസ്സുകൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ സഹീഹായ ഹദീസ് കൊണ്ടോ അല്ലെങ്കിൽ ഉലമാക്കളുടെ ഇജ്മാഅ് കൊണ്ടോ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുന്നു, ഫഇന്ന അഇമ്മത്തുസ് സുന്നത്തി വൽ ഹദീസ്, തീർച്ചയായും സുന്നത്തിന്റെ ഉലമാക്കൾ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, ലം യഖ്തലിഫു ഫീ ഷൈഇൻ മിൻ ഉസൂലി ദീനിഹിം, അവരുടെ ദീനിന്റെ അടിസ്ഥാനങ്ങളിൽ ഒരു വിഷയത്തിലും അവർ ഭിന്നഭിപ്രായം സ്വീകരിച്ചിട്ടില്ല എന്ന് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ദർഉ തആറുദുൽ അഖ്ലി വൻ നഖൽ എന്ന കിതാബിൽ പറയുന്നതായി കാണാൻ സാധിക്കും. ഇതെല്ലാ പണ്ഡിതന്മാരും പറയുന്ന കാര്യമാണ്. മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ ഇസ്ലാമിയ എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ബഹുമാന്യനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇൻതിസാറുൽ സഹാബത്തുൽ അഖിയാർ എന്ന ഗ്രന്ഥത്തിലും ഈ കാര്യം സൂചിപ്പിക്കുന്നു. മുഹദ്ദിത്തുൽ ഹിജാസ് ഹമ്മാദ് അൽ അൻസാരി റഹിമഹുല്ലയും ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയും ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഖീദയുടെ ഉസൂലുകളിൽ, അഖീദയുമായി ബന്ധപ്പെട്ട കുല്ലിയാത്തുകളിൽ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രധാനപ്പെട്ട അഖീദ വിഷയങ്ങളിൽ ഒന്നിലും തന്നെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. മറിച്ച് അതിന്റെ ചില വിശദീകരണങ്ങളിൽ, അതിന്റെ ചില ജുസ്ഇയാത്തുകളിൽ, ചില വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർക്ക് ചില വീക്ഷണ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഫാരീനയുടെ ഷർഹിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസർ അൽ ബറാഖ് ഹഫിളഹുല്ലയും ഈ വിഷയത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അഖീദയുടെ ഉസൂലുകളിൽ ഒന്നിലും തന്നെ പണ്ഡിതന്മാർക്ക് തർക്കമില്ല, മറിച്ച് തർക്കമുള്ളത്, വീക്ഷണ വ്യത്യാസമുള്ളത് അതിന്റെ ചില വിശദീകരണങ്ങളിൽ മാത്രമാണെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ബറക്കല്ലാഹു ഫീക്കും, പണ്ഡിതന്മാർക്ക് വന്ന വീഴ്ചകൾ നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിന് തെളിവാക്കരുത്. അത് ചില സഹോദരങ്ങൾക്ക് പറ്റുന്ന തെറ്റാണ്. പണ്ഡിതന്മാർക്കിടയിൽ വന്നിരിക്കുന്ന വീക്ഷണങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിന് തെളിവായി നമ്മൾ പിടിക്കരുത്. ഉദാഹരണത്തിന്, അശഅരി മദ്ഹബിലെ ഒരു പണ്ഡിതൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ റഹ്മത്ത് വരും എന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് വരും എന്നാണ്, അള്ളാഹു വരും എന്നല്ല ഉദ്ദേശം. അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അള്ളാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരും എന്ന വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, അള്ളാഹു തന്നെ വരും, അതിന്റെ കൈഫിയത്ത് നമുക്കറിയില്ല. മറ്റൊരു അഭിപ്രായം അള്ളാഹുവിന്റെ റഹ്മത്ത് വരും എന്ന് നമ്മൾ പറയരുത്. മറിച്ച് ആ വിഷയത്തിൽ ഒരഭിപ്രായമേ ഉള്ളൂ, മറ്റേത് തെറ്റാണ്, മറ്റേത് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്ന തെറ്റാണ്. അതല്ലാതെ അഖീദയിൽ ഒരു പണ്ഡിതൻ ഒരു തെറ്റ് പറ്റിയാൽ അത് തെറ്റാണ്, അത് രണ്ടഭിപ്രായത്തിനുള്ള തെളിവല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഒരു ഹദീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൽഖുമായി, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് പറയുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടെന്നല്ല പറയേണ്ടത്, മറിച്ച് ഇബ്നു ഖുസൈമക്ക് ആ വിഷയത്തിൽ തെറ്റുപറ്റി, ഇന്നതാണ് ശരി, അതാണ് അഹ്ലു സുന്നയുടെ ഒന്നടങ്കമുള്ള അഭിപ്രായം, അങ്ങനെയാണ് പറയേണ്ടത്. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ പറഞ്ഞു, അള്ളാഹു ചിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇന്നെങ്ങനെയാണ്? അഹ്ലു സുന്നയുടെ വീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം ആ ഒരു സ്വിഫത്തിനെ മാറ്റി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ രണ്ടഭിപ്രായമുണ്ട്. ഇബ്നു അബ്ദുൽ ബർ ഇങ്ങനെയാണ് പറഞ്ഞത്, അഹ്ലുസുന്ന ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് നമ്മൾ പറയരുത്. മറിച്ച് അതിന്റെ അർത്ഥം ഇന്ന് ഇങ്ങനെയാണ്, ഇതാണ് അഹ്ലുസുന്ന പറയുന്നത്. അള്ളാഹു ചിരിക്കും എന്ന് പറഞ്ഞാൽ ചിരിക്കും, അതിന്റെ രൂപം നമുക്കറിയില്ല, അള്ളാഹു ചിരിക്കും. ഇബ്നു അബ്ദുൽ ബറിന് മറ്റൊരു അഭിപ്രായം ഉണ്ടെന്നല്ല, മറിച്ച് ഇബ്നു അബ്ദുൽ ബർ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം തെറ്റാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അഖീദയുടെ ഉസൂലുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅക്ക് ഖിലാഫുകൾ കുറവാണ്, അല്ലെങ്കിൽ ഉസൂലുകളിൽ ഖിലാഫില്ല. ഖിലാഫ് വന്നിരിക്കുന്നത് ചില വിശദീകരണങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുബ്ഹത്ത്, ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ശുബ്ഹത്ത് ദീനിന്റെ എല്ലാ കാര്യങ്ങളും ഖിലാഫുള്ളതാണെന്ന കാര്യമൊക്കെ തെറ്റാണ്. അഖീദയുമായി ബന്ധപ്പെട്ട മസായിലുകൾ നോക്കുകയാണെങ്കിൽ ഉസൂലിയായ മസായിലുകളിൽ, അല്ലെങ്കിൽ കുല്ലിയായ മസായിലുകളിൽ ഒന്നിലും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ പല സഹോദരങ്ങൾക്കും സംശയമുള്ളൊരു കാര്യം, ഇങ്ങനെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത വന്നാൽ, ഇസ്ലാം അംഗീകരിക്കുന്ന മേഖലകളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യും? അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും തിരിച്ചറിയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിഷയങ്ങളിൽ സൂക്ഷ്മത കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിഷയങ്ങൾ ദീനി വിഷയത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നമ്മോട് നിർദ്ദേശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതയിലേക്ക് അവൻ പ്രവേശിക്കാതിരിക്കുക. പണ്ഡിതന്മാർ മസായിലുകളിൽ പറഞ്ഞിരിക്കുന്ന ഖിലാഫാത്തുകളിലേക്ക് അവൻ പ്രവേശിക്കാതിരിക്കുക. ഇനി നാമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വ്യക്തി കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്യാൻ ആഗ്രഹമുണ്ട്, ആ വിഷയത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇൽമു തേടുക എന്നുള്ളത് ഫർള് അയിനാണ്. ഒരു വ്യക്തി ഒരു കച്ചവടം ആരംഭിക്കാൻ തീരുമാനിക്കുമ്പോൾ തുടങ്ങുന്ന കച്ചവടത്തിന്റെ ശരീഅത്തിന്റെ വിധിവിലക്കുകൾ പഠിക്കുക എന്നുള്ളത് ഫർള് അയിനാണ്, നിർബന്ധ ബാധ്യതയാണ്. അങ്ങനെ ആ വ്യക്തി പഠിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? പണ്ഡിതന്മാരോട് ചോദിക്കുക, പണ്ഡിതന്മാരോട് ചോദിക്കുക. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൽമുള്ളവർ. പണ്ഡിതന്മാർക്ക് ധാരാളം വിശേഷണങ്ങളുണ്ട്. അതിൽ പ്രധാന വിശേഷണം എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഇൽമുണ്ടാവണം, ഇൽമ് ഉണ്ടാവണം. അറിവുള്ളവരോടാണ് ചോദിക്കേണ്ടത്, ജാഹിലിയങ്ങളോട് ചോദിക്കാൻ പാടില്ല. ഇൽമ് നടിക്കുന്നവരോടും ചോദിക്കാൻ പാടില്ല, മറിച്ച് ചോദിക്കേണ്ടത് വിഷയങ്ങളിൽ ഫത്വ ചോദിക്കേണ്ടതും സംശയങ്ങൾ ചോദിക്കേണ്ടതും ഇൽമുള്ളവരോടാണ്. രണ്ടാമത്തേത് അദാലത്ത് ഉണ്ടാവണം, വിഷയങ്ങളിൽ അമാനത്ത് ഉണ്ടാവണം, സത്യസന്ധത ഉണ്ടായിരിക്കണം, നീതിമാനായിരിക്കണം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരത്തിൽ കളവ് പറയുന്നവരാവാൻ പാടില്ല, സംസാരത്തിൽ കളവ് പറയുന്നവനാവാൻ പാടില്ല. ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ശ്രദ്ധിക്കണം. ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ ഈ കാര്യം സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു വ്യക്തി ജീവിതത്തിൽ സത്യസന്ധതയില്ലാത്തവനാണ്, കളവ് പറയുന്നവനാണ്, പക്ഷേ വലിയ ഇൽമുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരോട് ചോദിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും അവരോട് ചോദിക്കാൻ പാടില്ല. മറിച്ച് അടിസ്ഥാനപരമായി ഒരു ആലിമൻ ഉണ്ടാവേണ്ട രണ്ട് വിശേഷണം, ഒന്ന് ഇൽമാണ്, മറ്റൊന്ന് അദാലത്താണ്. പണ്ഡിതന്മാരോട് നമ്മൾ വിഷയങ്ങൾ ചോദിക്കുക, ഒരു മസാല നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ അവരോട് ചോദിക്കുക. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള മറുപടികൾ അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള സാഹചര്യങ്ങളാണ് അവനുണ്ടാവുക. ഒന്നുകിൽ എല്ലാ പണ്ഡിതന്മാരും അവനോട് പറയും ഈ വിഷയത്തിൽ ഇന്ന വിധിയാണ്, അതായത് എല്ലാവരും ഏക അഭിപ്രായം, ആർക്കുമിടയിൽ തർക്കമില്ല. അങ്ങനെയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കാം, അൽഹംദുലില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ ഒന്നിലധികം ആൾക്കാരോട് ഒരു വിഷയത്തിൽ മറുപടി വിഷയം ചോദിക്കുമ്പോൾ ഒന്നിലധികം മറുപടികളായിരിക്കും അവൻക്ക് ലഭിക്കുക. അവൻ മൂന്നാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് അഭിപ്രായങ്ങളായിരിക്കും അവനിക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, നമുക്ക് ആരാണോ മറുപടി തന്നത് അവരോട് നമ്മൾ തെളിവുകൾ ചോദിക്കുക. അവരോട് അവരെ പറഞ്ഞിരിക്കുന്നതിന്റെ ഇന്ന കച്ചവട അനുവദനീയമാണ് ഒരാൾ പറഞ്ഞു ഹലാലാണ്, ഒരാൾ പറഞ്ഞു നല്ല കാര്യമാണ്, വേറൊരാൾ പറഞ്ഞത് ഹറാമാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ തെളിവുകൾ നമ്മൾ ചോദിക്കുക. എന്നിട്ട് ആരുടെ തെളിവാണോ കൂടുതൽ ബലപ്പെട്ടത് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്വീകരിക്കുക. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിരിക്കുന്ന വീക്ഷണം. ഇവിടെ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർക്ക് അതിന് സാധിക്കണമെന്നില്ല, കാരണം തെളിവുകളിൽ കൂടുതൽ ബലപ്പെട്ട തെളിവ് എന്താണ്? അത് മനസ്സിലാക്കാൻ ഇൽമു വേണം. അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവരെന്ത് ചെയ്യണം? അങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, ഏത് ആലിമാണോ കൂടുതൽ ഇൽമുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുക. ഏത് ആലിമാണോ കൂടുതൽ അറിവുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുക. ഇനി അതിനൊരാൾക്ക് സാധിക്കുന്നില്ല, ഒരു വിഷയത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു വിഷയത്തിൽ സംശയം വന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറഞ്ഞിരിക്കുന്ന അഭിപ്രായമല്ല ഇബ്നു ബാസ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, അങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിലും കൂടുതൽ ഇൽമുള്ള വ്യക്തി വേർതിരിക്കുന്നതിലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഏതാണോ കൂടുതൽ എളുപ്പം അത് നമുക്ക് സ്വീകരിക്കാം. കൂടുതൽ എളുപ്പമുള്ളത് ഏതാണോ അത് നമുക്ക് സ്വീകരിക്കാം, കാരണം ശരീഅത്ത് എപ്പോഴും എളുപ്പത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് നമുക്ക് സ്വീകരിക്കാമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു വിഷയത്തിൽ നമ്മൾ അതിന്റെ വിധി അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ആലിമിനോട് നമ്മൾ ചോദിക്കുമ്പോൾ ഹഖ് ഉദ്ദേശിച്ച് മറുപടി പറയുന്നവരോടാണ് ചോദിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി നമുക്ക് തരും എന്ന് പ്രതീക്ഷിക്കുന്നവരിലേക്കല്ല നമ്മൾ പോവേണ്ടത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നു എന്ന ബോധമുള്ള പണ്ഡിതനിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അവരോടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. പറയുന്ന കാര്യത്തിൽ ബോധമുള്ള അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന ആൾക്കാരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. അതല്ലാതെ ദേഹേച്ഛ അനുസരിച്ച് ചോദിക്കുന്ന ആൾക്കാരുടെ തൃപ്തി അനുസരിച്ച് മറുപടി നൽകുന്ന പണ്ഡിതന്മാരുടെ അരികിലേക്ക് ഒരു കാരണവശാലും പോവാൻ പാടില്ല. അങ്ങനെ പണ്ഡിതന്മാരുടെ ഇളവുകളൊക്കെ അല്ലെങ്കിൽ പണ്ഡിതന്മാർ നൽകുന്ന ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ ആരെങ്കിലും പിൻപറ്റി നടക്കുകയാണെങ്കിൽ അത് വലിയ വഴികേടിലേക്കാണ് അവൻ പോകുന്നത്. ചില പണ്ഡിതന്മാർ പറയുന്നതായി ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന് ഇഗാസത്തുൽ അഹ്സാൻ എന്ന കിതാബിൽ പറയുന്നു, ഉലമാക്കൾ അഭിപ്രായ ഭിന്നതയിലായിട്ടുള്ള വിഷയങ്ങൾ ആരെങ്കിലും ചികന്നന്വേഷിച്ചാൽ എല്ലാ കാര്യങ്ങളിലും അവർ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഏറ്റവും ഇളവുകൾ നോക്കി സ്വീകരിക്കുകയാണെങ്കിൽ അവൻ മുനാഫിഖ് ആവാനുള്ള വഴിയിലാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമായി തെളിവുകൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത്. അതിന് സാധിക്കുന്നില്ലെങ്കിൽ കൂടുതൽ അയൽമുള്ളവരാണെന്ന് നോക്കുക. അതിനും സാധിക്കുന്നില്ലെങ്കിൽ കൂടുതൽ എളുപ്പമായത് സ്വീകരിക്കാം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുന്ന മറ്റൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ദീനിന്റെ വിഷയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ അവിടെ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ഹറാമാണോ അനുവദനീയമാണോ എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമെങ്കിൽ അവിടെ ഏറ്റവും ഉചിതം ഒഴിവാക്കലാണ്. ഒരു കാര്യം ഹറാമാണോ അല്ലെങ്കിൽ ജായിസാണോ ഹലാലാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടെങ്കിൽ അവിടെ സൂക്ഷ്മത എന്നുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് എന്നുള്ളത് അത് ഒഴിവാക്കലാണ്. ഇനി വേറൊരു കാര്യം, അത് സുന്നത്താണോ വാജിബാണോ എന്ന വിഷയത്തിലാണ് പണ്ഡിതന്മാർക്ക് തർക്കമെങ്കിൽ അവിടെ ഏറ്റവും ഉചിതം എന്താണ്? നമ്മൾ ചെയ്യുക, അത് നമ്മൾ ചെയ്യുക. ഇതാണ് ഇയാസ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇമാം സർക്കശി അദ്ദേഹത്തിന്റെ മൻസൂറിലും ഈ കാര്യം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖിലാഫ് അനുവദിക്കപ്പെടുന്ന മേഖലകൾ പറഞ്ഞു, ഖിലാഫ് അനുവദിക്കപ്പെടാത്ത മേഖലകൾ പറഞ്ഞു, അതിന് രണ്ടിനുമുള്ള കാരണങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ആ വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത്, അതിനോട് ഒരാൾ സ്വീകരിക്കേണ്ട നിലപാട് പറഞ്ഞു. അതുപോലെ തന്നെ അഖീദ വിഷയങ്ങളിൽ ഖിലാഫ് ഉണ്ടോ ഇല്ലയോ എന്ന വിഷയം പറഞ്ഞു. ഇനി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചാരണത്തിലുള്ള അല്ലെങ്കിൽ പല ആൾക്കാരും വലിയ വിഷയമായി കൊണ്ട് നടക്കുന്ന ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചാണ്. ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ ശരീഅത്തിന്റെ നിലപാട് എന്താണ്? ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം, അത് സ്വീകരിക്കപ്പെടുന്ന അഭിപ്രായ വ്യത്യാസമാണോ, അതല്ല അത് ഇജ്തിഹാദ് ഗവേഷണം സ്വീകരിക്കപ്പെടാത്ത നസ്സു വന്നിരിക്കുന്ന മസലയാണോ, ഇതാണ് ഇവിടെ ചർച്ച. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന എന്ന രീതിയാണ്. ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്ന രീതിയാണ്, അതൊരു ആധുനിക രീതിയാണ്. പഴയ കാലഘട്ടത്തിൽ ആ സംവിധാനമില്ല. ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു പതിവ് പഴയ കാലഘട്ടത്തിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ തശ്രീഇന്റെ കാലഘട്ടത്തിലോ ഒന്നും അങ്ങനെയില്ല. മറിച്ച് അതൊരു ആധുനിക രീതിയാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ചില ഏക അഭിപ്രായങ്ങളുണ്ട്, പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ചില വിഷയങ്ങൾ. ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. ഒരു മനുഷ്യന് നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഫോട്ടോയിലൂടെ അല്ലാതെ ലഭിക്കില്ല എങ്കിൽ അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കൽ അനുവദനീയമാണ്. ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഫോട്ടോഗ്രാഫിയിലൂടെ അല്ലാതെ അദ്ദേഹത്തിന് ലഭിക്കുകയില്ല. നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ സൃഷ്ടികൾക്ക് നിർഭയത്വം ലഭിക്കാനൊക്കെ ആവശ്യമായി വരുന്ന നിർബന്ധമായ കാര്യങ്ങളിൽ ഫോട്ടോ എടുക്കുക എന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും അനുവദിച്ചിരിക്കുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഐഡന്റിറ്റി കാർഡ്. ചില രാജ്യങ്ങളിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ ആധാർ കാർഡൊക്കെ നിർബന്ധമാണ്. അപ്പം ഇങ്ങനെ നിർബന്ധമായി ഓരോരോ ഭരണകൂടം നിർബന്ധമാക്കുന്ന വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ, ചില പണ്ഡിതന്മാർ സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കാറുണ്ട്. ഇങ്ങനെ ഓരോരോ രാജ്യത്ത് ആവശ്യമായി വരുന്ന അല്ലെങ്കിൽ നിർബന്ധമായി അവകാശങ്ങൾ നേടിയെടുക്കാനൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് ഫോട്ടോ നൽകാമെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ എല്ലാവരും അനുവദിക്കുന്നുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ ആവട്ടെ, ഷെയ്ഖ് അൽബാനി ആവട്ടെ, ഷെയ്ഖ് ഇബ്നു ബാസ് ആവട്ടെ റഹിമഹുമുള്ള തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് ഹഫിളഹുമുള്ള തുടങ്ങിയ പണ്ഡിതന്മാരും ഈ കാര്യം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിന് എടുക്കാമെന്നുള്ളത് ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത്, ഫോട്ടോ ഹറാമിലേക്ക് നമ്മൾ നയിക്കുന്നെങ്കിൽ, ഒരു ഫോട്ടോ എടുക്കുന്നതിലൂടെ ഹറാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. ആ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ല. അപ്പൊ അത് മനസ്സിലായില്ലേ? മൂന്നാമത്തെ കാര്യം, റൂഹ് ഇല്ലാത്ത കാര്യങ്ങളുടെ ഫോട്ടോ എടുക്കൽ. റൂഹ് ഇല്ലാത്ത കാര്യങ്ങളുടെ ഫോട്ടോ എടുക്കൽ, അത് ഇസ്ലാം അനുവദിച്ചതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അരികിൽ വന്ന ഒരാളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കൽ നിർബന്ധമാണെങ്കിൽ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കൽ നിർബന്ധമാണെങ്കിൽ ഈ മരങ്ങളുടെയൊക്കെ ചിത്രം വരച്ചോ എന്ന രീതിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരു സഹാബിയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് അതും അനുവദനീയമാണ്. പ്രകൃതി ഭംഗി, ഇപ്പൊ ഒരാൾ മരങ്ങൾ അല്ലെങ്കിൽ മലകൾ, കടലുകൾ, അതിന്റെയൊക്കെ ചിത്രം വരക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതിന്റെ ചില വിശദീകരണങ്ങളിൽ മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുള്ളയെ പോലുള്ള പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഫലങ്ങൾ കാഴ്ക്കുന്ന മരങ്ങളുടെ ചിത്രം വരക്കാൻ പറ്റുമെന്ന വിഷയത്തിലൊക്കെ ചില അഭിപ്രായ ഭിന്നതകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുണ്ട് അങ്ങനെയുള്ളതിന്റെ ഫോട്ടോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ വരക്കാം. അപ്പൊ ഈ മൂന്ന് വിഷയം നമ്മൾക്ക് ക്ലിയറായി. ഇതിന് പുറമെയുള്ള കാര്യങ്ങൾ, ഇതിന് പുറമെയുള്ള സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫോട്ടോഗ്രാഫി, അതിന്റെ ശരിയാത്തിന്റെ വിധി എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കാൻ പരിശ്രമിച്ചാൽ, ക്യാമറ എന്നുള്ളത് ആധുനിക സംവിധാനമായത് കൊണ്ട് തന്നെ ഖുർആനിലോ ഹദീസിലോ വ്യക്തമായി അതിന്റെ നസ്ന കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഉലമാക്കൾ ആവശ്യത്തിൽ ഇജ്മാഉം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അതിൽ അഭിപ്രായ വ്യത്യാസം വരും. അതിൽ അഭിപ്രായ വ്യത്യാസം വരിക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആധുനിക പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. എല്ലാ പണ്ഡിതന്മാരും ഇത് ഇജ്തിഹാദിയായ മസ്അലയാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? അത് ഹറാമാണ്, അത് ഹറാമാണ്. അവരുടെ തെളിവുകൾ എന്താണ്? ചിത്രവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന തെളിവുകളാണ് അവർ അവലംബിക്കുന്നത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷദ്ദുൻ നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ, അവസാന നാളിൽ ഏറ്റവും ശക്തമായ ശിക്ഷ ലഭിക്കുക മുസവ്വിരീങ്ങളാണ്, ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്, ചിത്രം വരയ്ക്കുന്നവരാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചു. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആഖിറത്തിൽ അവർക്ക് റൂഹ് ഊതപ്പെടാൻ അത് ചെയ്തവരോട് നിർമ്മിച്ചവരോട് അള്ളാഹു കൽപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആധുനിക ലോകത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ മുഹമ്മദ് ഇബ്രാഹിം അൽ ഷെയ്ഖിനെ പോലെ, ഇബ്നു ബാസിനെ പോലെ, അൽബാനിയെ പോലെ, മുഖ്ബിലിനെ പോലെ, ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ റഹിമഹുമുല്ലാ, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ബാസ്, ഷെയ്ഖ് ഫൗസാൻ ഹഫദഹുമുല്ലാ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ, അവരുടെ വീക്ഷണം എന്താണ്? ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഹറാമാണ്, ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഹറാമാണ് എന്നാണ് അവരുടെ വീക്ഷണം. അവർ ഈ പറഞ്ഞ അല്ലെങ്കിൽ മുകളിൽ പറയപ്പെട്ട മൊത്തത്തിൽ വന്നിരിക്കുന്ന ഹദീസുകളാണ് തെളിവായി പിടിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു, ഫോട്ടോഗ്രാഫി എന്നുള്ളത് നിഷിദ്ധമല്ല, മറിച്ച് അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഫോട്ടോഗ്രാഫി എന്നുള്ളത് അനുവദനീയമായ ഒരു കാര്യമാണ്. ഈ പറയപ്പെട്ട ഹദീസുകൾ ഉദ്ദേശിച്ചത്, അതായത് ഫോട്ടോ അനുവദിക്കപ്പെടും എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്ന വീക്ഷണമാണ്, ഫോട്ടോ ഹദീസുകൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതൊക്കെ ചിത്രം നിർമ്മിക്കുന്നതിനെയാണ്. ഫോട്ടോ അനുവദനീയമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ വീക്ഷണമാണ് ഞാൻ പറയുന്നത്. അവർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ചിത്രം നിർമ്മിക്കുന്നതിനെയാണ്. ഫോട്ടോയിൽ ചിത്രം നിർമ്മിക്കലല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർമ്മാണത്തിന്റെ തന്നെ ഒരു പകർപ്പാണ് അവിടെ ചെയ്യുന്നത്. അതല്ലാതെ പുതുതായി ഒന്നിനെ നിർമ്മിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഫോട്ടോ ഇതല്ല, അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന തസ്വീർ ഇതല്ല ഉദ്ദേശം എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു വാചകം, ഫോട്ടോക്ക് ആധുനിക കാലഘട്ടത്തിൽ തസ്വീർ എന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസവ്വിരീങ്ങളെ ശപിച്ചു എന്നത് തസ്വീർ എന്ന വാക്കിൽ നിന്നാണ്. അപ്പോൾ ഈ തസ്വീർ എന്ന് പറയുന്ന പദം ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് ശറഈയായ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളോട് യോജിക്കുന്ന ഒരു പ്രയോഗമല്ല, മറിച്ച് നാടിന്റെ ഒരു പതിവ് എന്ന രീതിയിലാണ് ആൾക്കാർ അതിനെ തസ്വീർ എന്ന് ഉപയോഗിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സമീപകാലം വരെ സൗദിയിൽ അതിന്റെ തസ്വീർ എന്നല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, മറിച്ച് ആക്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫോട്ടോഗ്രാഫിക്ക് ആക്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറയുന്നു അത് വാസ്തവത്തിൽ തസ്വീറേ അല്ല. ഇങ്ങനെ രണ്ടഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫോട്ടോ അനുവദനീയമല്ല, ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതരെ നമ്മൾ പറഞ്ഞു. ഫോട്ടോ അനുവദിക്കുന്ന പണ്ഡിതന്മാർ ആരാണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വലിയ പണ്ഡിതനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഹൈദാൻ ഹഫിളഹുല്ലാ പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു മജ്ലിസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസവ്വിരീങ്ങളെ ശപിച്ചിട്ടുണ്ട്, അപ്പോൾ ഫോട്ടോഗ്രാഫി ക്യാമറ കൊണ്ട് എടുക്കുന്നത് അത് ഉൾപ്പെടും എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, കൈകൊണ്ട് ചിത്രം വരയ്ക്കൽ നിഷിദ്ധമാണ്. കൈകൊണ്ട് ഒരു വ്യക്തി ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത് നിഷിദ്ധമാണ്. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ക്യാമറയുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഷെയ്ഖ് ആദ്യം പറയുന്നു, ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്നതിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്നാൽ ആ ഹദീസുകൾ ഈ ഫോട്ടോഗ്രാഫി ഉൾപ്പെടില്ല എന്നാണ് എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഹൈദാൻ ഹഫിളഹുല്ലാ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കി തരുന്ന എന്താണ്? ഇതൊരു അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കുന്ന മസലയാണ്. ഫോട്ടോഗ്രാഫി ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും, അത് ഇബ്നു ബാസ് ആവട്ടെ അല്ലെങ്കിൽ ഷെയ്ഖ് ഫൗസാൻ ആവട്ടെ അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാരാവട്ടെ, അവരുടെയൊക്കെ വീക്ഷണം അനുസരിച്ച് ഫോട്ടോ ഹറാമാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അത് ഇജ്തിഹാദിയായ മസ്അലയാണ് അല്ലെങ്കിൽ ഗവേഷണം സ്വീകരിക്കുന്ന മസ്അലയാണെന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലയെ പോലെയുള്ളവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഹൈദാന്റെ അഭിപ്രായം അനുസരിച്ച് ഫോട്ടോഗ്രാഫി എന്താണ് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ സംസാരം നോക്കിയാൽ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില സംസാരത്തിൽ ഫോട്ടോഗ്രാഫി അനുവദിച്ചിട്ടും വേറെ ചില സംസാരത്തിൽ അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണെന്ന രീതിയിലും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അൽ ബറാഖ് റഹിമഹുള്ള പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ പറയണം. ഒന്നിക്കൽ രണ്ട് അഭിപ്രായമുണ്ടെന്നോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടും ഷെയ്ഖിന് സംസാരമുണ്ട് എന്നോ അവർ പറയേണ്ടതുണ്ട്. കാരണം ഷെയ്ഖിന് രണ്ട് രീതിയിലും അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞതിന്റെ ചുരുക്കം എന്താണ്? ധാരാളം പണ്ഡിതന്മാർ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ അത് അനുവദിച്ചിട്ടുമുണ്ട്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഹൈദാനെ പോലെയുള്ള പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വേറെയും ചില പണ്ഡിതർ അത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കുന്ന ഒരു മസലയാണ്. ഇത് വലിയൊരു വിഷയമാക്കി കൊണ്ട് നടക്കുന്നവർ, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ ആൾക്കാരെ ഹജർ ചെയ്യുന്നവർ, അവർ എപ്പോഴും സൂക്ഷിക്കണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയോട് ഈ വിഷയം പലപ്പോഴായി ആവർത്തിച്ച് ചോദിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ ഷെയ്ഖ് പറഞ്ഞതായി കാണാൻ സാധിക്കും, ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇന്ന് പലരും, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുകയാണ്, ഇന്ന് പലരും ഇതിനോട് കാണിക്കുന്ന സമീപനം വളരെ അത്ഭുതമുള്ളതാണ്. ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനം എങ്ങാനും ഈ മസ്അലയുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നും ചില ആൾക്കാരുടെ പ്രവർത്തനം കാണുമ്പോൾ. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു, മസ്അലത്തു സുവരി മസ്അലത്തു ഇജ്തിഹാദിയ, ഫോട്ടോഗ്രാഫിയുടെ വിഷയം എന്നുള്ളത് ഇജ്തിഹാദിയായ ഒരു വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടുന്ന ഒരു മസ്അലയാണ് ഫോട്ടോഗ്രാഫിയുടെ വിഷയമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ ഒരു വിശാല മനസ്സ് നമ്മൾ സ്വീകരിക്കണം. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മുടെ ദേഹേച്ഛ നമ്മൾ ഒരിക്കലും അവിടെ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഒരു അഭിപ്രായം സ്വീകരിക്കുന്നു, അങ്ങനെ നമ്മൾ പറയരുത്. മറിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് ഒഴിവാക്കാൻ കഴിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു അലം, ഈ പറയപ്പെട്ട തെളിവുകൾ അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ഏറ്റവും പ്രബലമായ അഭിപ്രായം ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇനി ആരെങ്കിലും ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് നസീഹത്ത് കൊടുക്കാം. നേരത്തെ ഇബ്നു തൈമിയയുടെ സംസാരം വായിച്ചതുപോലെ, അത്തബാഹുസു ബിൽ ഹുജജിൽ ഇൽമിയ, ഇൽമിയായ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് വിഷയങ്ങൾ വിശദീകരിച്ചു കൊടുക്കാം. അതല്ലാതെ അത് കാരണത്താൽ ഒരാളെ ഹജർ ചെയ്യാനോ അല്ലെങ്കിൽ അവൻ മോശപ്പെട്ടവനാണെന്ന് പറയാനോ ലോലാണെന്ന് പറയാനോ പാടില്ല. ഇന്ന് ചില സഹോദരങ്ങൾ വേറെ ചില സഹോദരങ്ങളുമായി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. കാരണം ചോദിച്ചാൽ എന്താ പറയാ? അവർ ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് ഞാൻ അതിന്റെ നിസ്സാരമാക്കുന്നല്ല, മറിച്ച് ആ ഒരു വിഷയം നമ്മൾ ഗൗരവമായി കാണണം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടുന്ന മേഖലയിൽപ്പെട്ട ഒരു കാര്യമാണ് ഫോട്ടോഗ്രാഫി എന്നുള്ളത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ അത് അനുവദിക്കുന്ന ചില പണ്ഡിതന്മാരെയും പറഞ്ഞു, അനുവദിക്കാത്ത ചില പണ്ഡിതന്മാരെയും പറഞ്ഞു. അള്ളാഹു അലം, അത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം ഫോട്ടോഗ്രാഫി എന്നുള്ളത് നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. അതാണ് ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത്. ഇന്ന് ചില ആൾക്കാർ ഫോട്ടോഗ്രാഫി അനുവദിച്ച പണ്ഡിതന്മാരുടെ പേര് പറയുമ്പോൾ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹിമഹുള്ളയുടെ പേര് പറയുന്നതായി കാണാൻ സാധിക്കാറുണ്ട്. അത് തെറ്റാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദി റഹിമഹുള്ള ഫോട്ടോഗ്രാഫി നിഷിദ്ധമാണെന്ന് പറഞ്ഞ ആളാണ്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫദഹുള്ള പറയുന്നതായി കാണാൻ സാധിക്കും, ബൈറൂത്തിൽ നിന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദിയുടെ ചില ഫോട്ടോകൾ എടുത്തതിനെ സംബന്ധിച്ച് ചില ആൾക്കാർ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട് അദ്ദേഹം ഫോട്ടോ അനുവദിക്കുന്ന പണ്ഡിതനാണ്. തെറ്റാണ്. മറിച്ച് അദ്ദേഹത്തിന്റെ ഫത്വകളിൽ വളരെ വ്യക്തമായി ഫോട്ടോഗ്രാഫി നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി പറയുന്നു, ഏതെങ്കിലും ഒരു ആലിമിന്റെ ഫോട്ടോ നമുക്ക് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് അദ്ദേഹം അത് അനുവദിച്ചത് കൊണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ എന്തെങ്കിലും മസ്ലഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ളറൂറത്തിന്റെ സാഹചര്യത്തിന്റെ പേരിൽ അവരുടെ ഫോട്ടോ എടുക്കപ്പെടുന്നതായിരിക്കാമെന്ന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫളഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കഴിവിന്റെ പരമാവധി സൂക്ഷ്മത കാണിക്കുക. തെളിവുകൾ മനസ്സിലാക്കി തരുന്നത് ഫോട്ടോഗ്രാഫി പറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും ഫോട്ടോ പറ്റുമെന്ന് പറഞ്ഞാൽ അത് കാരണത്താൽ അവനെ ഹജർ ചെയ്യാനോ അല്ലെങ്കിൽ ശക്തമായി എതിർക്കാനോ നമ്മൾ തയ്യാറാവാൻ പാടില്ല. അതൊരിക്കലും അഹ്ലു സുന്നയുടെ മൻഹജല്ല. കാരണം അത് ഇജ്തിഹാദിയായ ഒരു മസ്അല മാത്രമാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ വളരെ വലിയൊരു വിഷയമായി കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് ജർഹു വത്തഅദീൽ. അൽ ജർഹു വത്തഅദീൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുന്നത് ആരാണ് അല്ലെങ്കിൽ തള്ളപ്പെടുന്നതാണ് ആരാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ജർഹു വത്തഅദീൽ. നിങ്ങൾക്കറിയാം, ഉസൂലുൽ ഹദീസുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു മസല ഉണ്ടായിരിക്കുന്നത്. ജർഹു വത്തഅദീൽ എന്ന് പറയുന്നത് ഹദീസ് ആരുടേത് സ്വീകരിക്കപ്പെടും ആരുടേത് സ്വീകരിക്കപ്പെടില്ല എന്ന വിഷയത്തെ ചൊല്ലിയാണ് ഈ ഒരു മസല അല്ലെങ്കിൽ ഈ ഒരു വിഷയമായി വരുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ കിതാബുകൾ രചിക്കപ്പെടുന്നതും. അതല്ലാതെ ആരെ സ്വീകരിക്കണമെന്ന് ആരെ സ്വീകരിക്കേണ്ട എന്ന വിഷയത്തിൽ അടിസ്ഥാനപരമായി മനുഷ്യർക്ക് നിലപാടുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ തന്നെ അതിന്റെ ചില അടിസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഖുർആനിൽ തന്നെ നിങ്ങളുടെ അരികിലേക്ക് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വിഷയം പറയുകയാണെങ്കിൽ അത് സത്യമാണോ, ഫതബയ്യനു, നിങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു വിഷയം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫന്ന് എന്ന രീതിയിൽ ആദ്യമായിട്ട് ഇത് വന്നിരിക്കുന്നത് ഉസൂലുൽ ഹദീസ് ആണ്, അല്ലെങ്കിൽ ഇൽമുൽ ഹദീസുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. അൽ ജർഹ് വതഅജീൽ, അതിന്റെ ഗ്രന്ഥങ്ങൾ തഹദീബുൽ കമാൽ പോലെ, സീറു അലാമുൻ നുബല പോലെ, അൽ സ്വാബ പോലെ, അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ ഉസൂലുകളുമായി ബന്ധപ്പെട്ട് ജർഹ് വതഅജീലിന്റെ വവാബിത്തുമായി ബന്ധപ്പെട്ടൊക്കെ പല ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട്. അതല്ല നമ്മുടെ വിഷയം. ഇവിടെ ജർഹ് വതഅജീൽ എന്ന് പറയുന്നത് ഒരാൾ സ്വീകാര്യനാണോ അല്ലെങ്കിൽ സ്വീകാര്യനല്ലേ എന്ന് സംസാരിക്കുന്ന ആ ഒരു മസല, അതിന്റെ ഒരു വശം പറഞ്ഞാൽ അത് പ്രിയപ്പെട്ടവരെ അത് ഇജ്തിഹാദിയ ഒരു മസലയാണ്. നേരത്തെ നമ്മൾ ഫോട്ടോഗ്രാഫി പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഫിഖഹിയായ മസായിലുകൾ പറഞ്ഞതുപോലെ, ഇതും ഇജ്തിഹാദിയായ ഒരു മസല തന്നെയാണ്. ഫിഖഹിന്റെ വിഷയത്തിൽ ഇജ്തിഹാദിയായ മസലകൾ പോലെ തന്നെ ഇതും ഗവേഷണങ്ങൾ സ്വീകരിക്കുന്ന, അഭിപ്രായ വ്യത്യാസം സ്വീകരിക്കപ്പെടുന്ന ഒരു മസലയാണ്. അതിൽ യാതൊരു സംശയമില്ല. അതെല്ലാ പണ്ഡിതന്മാരും പറയുന്ന കാര്യമാണ്. ജർഹ് വതഅജീൽ എന്നുള്ളത് ഇജ്തിഹാദ് സ്വീകാര്യമായ ഒരു വിഷയമാണെന്നുള്ളത് എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഈ ജർഹ് ചെയ്യുന്നത് അല്ലെങ്കിൽ തഅജീൽ ചെയ്യുന്നത് ആരായിരിക്കണം, അതിനുള്ള നിബന്ധനകൾ എന്താണ്, ജർഹ് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാവേണ്ട വിശേഷണങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളും പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം എന്താണെന്നാൽ, പ്രിയപ്പെട്ടവരെ, ബറകല്ലാഹു ഫീക്കും, നമ്മുടെ നാട്ടിൽ ജർഹു വതഅജീലിന്റെ പേരിൽ പല സഹോദരങ്ങളെയും ആക്ഷേപിക്കാനും, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറഞ്ഞതുപോലെ, ഇന്ന് പല ആൾക്കാരും ഈ ഒരു മസ്അല പല ആൾക്കാരെയും ഗീബത്തും നമീമത്തും പറയാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ ജർഹു വതഅജീൽ എന്ന് പറയുന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ കുറ്റം പറയാനും ഗീബത്ത് പറയാനും നമീമത്ത് പറയാനും എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മശായിഖന്മാരെയും ഒക്കെ കുറ്റം പറയാൻ ചില ആൾക്കാർ ഈ ഒരു വസ്തു, അല്ലെങ്കിൽ ഈ ഒരു അൽ ജർഹു വതഅജീൽ എന്ന് പറയുന്ന ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, പക്ഷേ അതിന്റെ ആൾക്കാർ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണത വരിക. അതിന്റെ ആൾക്കാരല്ലാത്ത വ്യക്തികൾ ഇത് കൈകാര്യം ചെയ്യുന്നതായി നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന നസീഹത്ത് എന്താണ്? ഷെയ്ഖ് സയ്യിദ് അൽ മദ്ഖലി റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു, തുടക്കക്കാരായ വിദ്യാർത്ഥികൾ ജർഹ് വതഅജീലിൽ ഇടപെടാമോ എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, അത് അവരുടെ പരിധിയിൽ പെട്ടതല്ല. ഇന്ന വ്യക്തി നല്ലതാണ്, ഇന്ന വ്യക്തി മോശമാണ് എന്ന് പറയുക എന്നുള്ളത് തുടക്കക്കാരായ വിദ്യാർത്ഥികളുടെ പരിധിയിൽ പെട്ടതല്ല. മറിച്ച് അതിന്റെ കാരണങ്ങൾ അറിയുന്ന ഉലമാക്കളുണ്ട്, ഇൽമിൽ നല്ല പാണ്ഡിത്യമുള്ളവർ, അവരാണ് ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ ഈ വിഷയങ്ങളിൽ സംസാരിക്കേണ്ടത് എന്ന് സയ്യിദ് അൽ മദ്ഖലി റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ചില വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ചില വിദ്യാർത്ഥികൾ എന്ന പേര് പോലും അർഹിക്കാത്തവർ ഈ മേഖലയിൽ കൈകാര്യം ചെയ്യുന്നത് കാണുന്നുണ്ട്. അല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. ഇന്ന് ചില സഹോദരങ്ങളുടെ പ്രശ്നം എന്താണ്? അവർ ഏതെങ്കിലും ഒരു ആലിം പറഞ്ഞിരിക്കുന്ന ജർഹ് എടുക്കുകയും അത് ബാക്കിയുള്ളവരെ നിർബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഒരിക്കലും സലഫുകൾക്കിടയിൽ ഇല്ലാത്തൊരു മാതൃകയാണ്. സലഫുകൾ ഒരിക്കലും ആ ഒരു രീതിയിൽ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇമാം ദഹബി റഹിമഹുള്ളയൊക്കെ ശക്തമായി അതിനെ എതിർക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യക്തി നമ്മുടെ കൺമുമ്പിൽ വെച്ച് ബിദ്അത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഷിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഖുറാഫാത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, അവനെ നമുക്ക് എതിർക്കാം, അവനെ സംബന്ധിച്ച് നമുക്ക് വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി ആരെയും തെറ്റുകൾ എതിർക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് തെറ്റുകൾ എതിർക്കണം. പക്ഷേ അഹ്ലുസുന്നയിൽപ്പെട്ട ആൾക്കാരെ കുറ്റം പറയുമ്പോൾ അതിനെ പറയാൻ അർഹിക്കുന്ന ആൾക്കാരാണോ പറയുന്നത് എന്ന വിഷയം നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇന്ന് പല ആൾക്കാരും സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് പല വിദ്യാർത്ഥികളും, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ എന്ന പേര് പോലും അർഹിക്കാത്തവരാണ്. അവരോട് ചില മസായിലുകൾ ചോദിച്ചാൽ, ഉദാഹരണത്തിന് ലിയാനായി ബന്ധപ്പെട്ട ചില മസായിലുകൾ അവരോട് ചോദിച്ചാൽ അവർക്ക് അതിന് മറുപടിയില്ല. ലിഹാറായി ബന്ധപ്പെട്ട മസായിലുകൾ ചോദിച്ചാൽ അവർക്ക് അതിന് മറുപടിയില്ല. ഇങ്ങനെ പല വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഇഷ്ഹാദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർക്കറിയില്ല. കിതാബുൽ ബുയൂഇൽ നിന്ന് ചില മസായിലുകൾ ചോദിച്ചാൽ അവർക്കറിയില്ല. അവർക്ക് സതഹിയായ ബാഹ്യമായ ചില കാര്യങ്ങൾ അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സംസാരിക്കുന്നു. ഷെയ്ഖ് ബദർ അൽ ഉതൈബി ഹഫദഹുല്ലയെ സന്ദർശിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവസരം ഒരുക്കിയപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ നടക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്ന സംസാരത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, യാതൊരു കാരണവശാലും സാധാരണ വിദ്യാർത്ഥികൾ ആ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. കാരണം ഷെയ്ഖ് അന്ന് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം, കിതാബുൽ ഫിഖ് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ ആൾക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഫിഖിന്റെ അവസാനത്തെ ബാബുകളായിട്ടാണ് ഉലമാക്കൾ തർത്തീബ് ചെയ്തിരിക്കുന്നത്. ആദ്യ ബാബുകളൊക്കെ എന്താണ്? നിസ്കാരം, തൊഹാറത്ത്, ഹജ്ജ്, സകാത്ത്, സൗമ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു വിദ്യാർത്ഥി ഈ മസായിലുകളൊക്കെ പഠിച്ചതിന് ശേഷമാണ് അവന്റെ ബുദ്ധി അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് പാകപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടരുത് എന്നാണ് സെയ്ദ് അൽ മദ്ഖലി റഹിമുല്ലാന്റെ നസീഹത്ത്. അതാണ് ബദർ അൽ ഉതൈബി ഹഫദഹുല്ലാ നമ്മോട് പറഞ്ഞത്, ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫദഹുല്ലയും പറഞ്ഞതാണ്, ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അബ്ബാദ് അൽ ബദർ ഹഫദഹുല്ലാ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് നസീഹത്ത് ചെയ്യാറുള്ളതും അതാണ്. അതുകൊണ്ട് എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, നാം നന്നായി പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇൽമിന്റെ ഓരോരോ ബാബുകൾ, ദീനിന്റെ ഓരോരോ മസായിലുകൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതല്ലാതെ ജർഹു വത്തഅദീൽ പോലെയുള്ള വലിയ വലിയ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. നമ്മൾ സിയർ മുൻഗാമികളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ, സിയറോ അലാമിൻ നുബല പോലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. പക്ഷേ അവരിൽ നിന്ന് വ്യക്തികളുടെ വിഷയങ്ങളിൽ സംസാരിക്കുന്നവർ വളരെ കുറവാണ്. അതിൽ സംസാരിക്കുന്നവർ വളരെ പല പണ്ഡിതന്മാരും വളരെ കുറഞ്ഞ സംസാരമുള്ളവരാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ എത്ര വലിയ ആലിമാണ്, അദ്ദേഹം വളരെ കുറഞ്ഞ ആൾക്കാരിലെ സംസാരിച്ചിട്ടുള്ളൂ. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം എത്ര വലിയ ആലിമാണ്, അദ്ദേഹം വളരെ കുറഞ്ഞ ആൾക്കാരിലെ സംസാരിച്ചിട്ടുള്ളൂ. മാത്രമല്ല അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വളരെയധികം സൂക്ഷ്മത അദ്ദേഹം പുലർത്തിയിരുന്നു, വളരെയധികം സൂക്ഷ്മത പുലർത്തിയിരുന്നു. ഒരാളെ സംബന്ധിച്ച് വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചൊന്നും ഇമാം ബുഖാരി റഹിമഹുല്ലാ പൊതുവെ സംസാരിക്കാറില്ല, മറിച്ച് ഫീഹി നദർ എന്നിങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞ് വലിയ വലിയ ആശയങ്ങൾ നൽകാറായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പതിവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർബന്ധമായ ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ നിസ്കാരം, നമ്മുടെ ബാക്കിയുള്ള ഇബാദത്തുകൾ, അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കാനും അതിന് മുൻഗണന നമ്മൾ നൽകുക. അതല്ലാതെ വ്യക്തികളുടെ വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയുക, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ വിചാരണ ചെയ്യും, ഈ വിഷയങ്ങളിൽ അള്ളാഹു നമ്മോട് ചോദിക്കും. ആർക്കും തർക്കമില്ലാത്ത ധാരാളം പണ്ഡിതന്മാരുണ്ട്, അവരുടെ ഫത്വകൾ, അവരുടെ ക്ലാസുകൾ നമ്മൾ കേൾക്കുക, അതിലൂടെ നമ്മൾ പഠിക്കുക, മുൻഗാമികളുടെ കിതാബുകൾ നമ്മൾ പഠിക്കുക, അവരെ നമ്മൾ അവലംബിക്കുക. അങ്ങനെ പഠിച്ച് പഠിച്ച് നമുക്ക് നല്ലൊരു ഇൽമുണ്ടാകുമ്പോൾ നമുക്ക് വിഷയങ്ങൾ വേർതിരിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഉലമാക്കളെയും കുറ്റം പറഞ്ഞ് നടക്കേണ്ട അവസ്ഥ ചില സഹോദരങ്ങൾക്ക് വന്നതുപോലെ നമുക്കും വരും. അല്ലാഹു സുബ്ഹാനഹു വതആല നാം എല്ലാവരെയും ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കട്ടെ. അതുകൊണ്ട് വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേയുള്ളൂ, പക്ഷേ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അബ്ബാദിന്റെ ദർസുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ ദർസുകൾ നമുക്ക് ലഭ്യമാണ്. അവരൊക്കെ ജീവിച്ചിരിക്കുന്നു. മുൻഗാമികളാണെങ്കിൽ ഷെയ്ഖ് അൽബാനി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് മുഖ്ബിൽ തുടങ്ങിയ ആർക്കും തർക്കമില്ലാത്ത റഹിമഹുമുല്ലാ അഹ്ലു സുന്നയുടെ ഉലമാക്കളുടെ ദർസുകളും ഫതാവകളും ഒക്കെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് അവരെ അവലംബിക്കുക, അവരിൽ നിന്ന് പഠിക്കുക, അവരുടെ ഇൽമ് നമ്മൾ സ്വീകരിക്കുക. അതല്ലാതെ പണ്ഡിതന്മാരെ കുറ്റം പറയുന്ന ഒരു ശാഖയിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് യാതൊരു കാരണവശാലും നമ്മൾ പ്രവേശിക്കാൻ പാടില്ല. മറിച്ച് നമ്മോട് അള്ളാഹുവിന്റെ ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട് അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങളാണ് കൂടുതൽ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഒരു കാര്യം തീർച്ച, അള്ളാഹു സുബ്ഹാനഹു വതആല ആഖിറത്തിലെത്തിയാൽ ആദ്യം നമ്മോട് ചോദിക്കുക, ഇന്ന പണ്ഡിതൻ എന്ത് പറഞ്ഞു, ഇന്ന പണ്ഡിതൻ എന്ത് പറഞ്ഞു എന്ന വിഷയത്തിലല്ല, മറിച്ച് നമ്മുടെ ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ചാണ് അടിസ്ഥാനപരമായി ചോദ്യമുണ്ടാവുക. അതല്ലാത്ത കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കാം. അതല്ലാതെ ഒന്നും അറിയാത്ത ആൾക്കാർ, ദീനിന്റെ മസായിലുകൾ അറിയാത്ത ആൾക്കാർ, സമൂഹത്തിന് ഉപകാരത്തിനെത്താത്ത ആൾക്കാർ, തൗഹീദ് പറഞ്ഞു കൊടുക്കാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള ചില മേഖലകൾ മാത്രം എടുത്തുപിടിച്ചുകൊണ്ട് അതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളത് ഒരിക്കലും അഹ്ലു സുന്നയുടെ മൻഹജല്ല. അതൊരു ആലിമും പറയാത്ത രീതിയാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക, അതൊരു ഇജ്തിഹാദിയായ മസ്അലയാണെന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നല്ല വിശാല മനസ്സോടുകൂടി ജീവിക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ചില കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ചില സഹോദരങ്ങൾ എന്നോടൊക്കെ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. അവർ പറയും ഇന്ന പണ്ഡിതൻ വഴിവെച്ചവനാണ്. ഞാൻ പറയാറുണ്ട് ഞാനിതിലൊന്നും ഇടപെടാറില്ല. അപ്പോൾ പറയും നിങ്ങൾക്ക് ഫിത്നയിൽ ഒരു സ്റ്റാൻഡ് ഇല്ല. അങ്ങനെ ആരെങ്കിലും നമ്മോട് പറയുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, നമ്മൾ മൗനം പാലിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിനേക്കാളും നിർബന്ധമായ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്, ഇതിനേക്കാളും നിർബന്ധമായ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു സഹോദരൻ പറഞ്ഞു, ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അബ്ബാദ് ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് അബ്ബാദ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല, സലഫികൾക്കിടയിലുള്ള ഒരു ഫിത്നയാണ്, നമ്മൾ അറിയണം, നമ്മൾ ഈ വിഷയങ്ങൾ പഠിക്കണം. ഞാൻ പറഞ്ഞു, ഷെയ്ഖ് അബ്ബാദ് സംസാരിക്കുന്നില്ലെങ്കിൽ, ഇത്ര വലിയൊരു ആലിമ സംസാരിക്കുന്നില്ലെങ്കിൽ, പിന്നെ സാധാരണ വിദ്യാർത്ഥികൾ എന്ന് പോലും പറയാൻ, ഷെയ്ഖിന്റെ മുമ്പിൽ നല്ലൊരു വിദ്യാർത്ഥി എന്ന് പോലും പറയാൻ അർഹിക്കാത്ത നമ്മെ പോലുള്ള ആൾക്കാർ എന്ത് സംസാരിക്കാനാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉലമാക്കളുടെ മാർഗം അത് നമ്മൾ പിൻപറ്റുക. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മാർഗം വ്യക്തമാണ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ മാർഗം വ്യക്തമാണ്. അവരാരുടെ വിഷയത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കിന്ന് ലഭ്യമാണ്. എപ്പോഴാണ് അവർ സംസാരിച്ചത്, എപ്പോഴാണ് അവർ സംസാരിക്കാതിരുന്നത്. അങ്ങനെയുള്ള അവരുടെ മാർഗം നമ്മൾ പഠിക്കുക. അതിനുശേഷം ഇൽമ് നന്നായി പഠിച്ചാൽ നമുക്ക് തന്നെ വേർതിരിക്കാൻ സാധിക്കും എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ഏവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ സബ്ബിത്നാ അലൽ ഹഖി വൽ ഹുദാ ഹത്താ നൽഖാക യാ റബ്ബൽ ആലമീൻ. صلى الله على محمد وعلى آله وصحبه وسلم. سبحان الله وبحمده, سبحانك اللهم وبحمدك, أشهد أن لا إله إلا أنت, أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.